Good evening and praise the Lord to each one of you.
കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സന്ധ്യാവനവും അതുപോലെ തന്നെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
Thank you for that wonderful singing and that wonderful prayer done by two brothers.
മനോഹരമായ ഗാനശുശ്രൂഷയ്ക്കായിട്ടും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുകയും ചെയ്ത സഹോദരന്മാർക്കായിട്ട് നന്ദി പറയാം.
At the outset, I would like to clear a confusion regarding tongues.
അന്യഭാഷയെ കുറിച്ചുള്ള ഒരു ചെറിയ ആശയക്കുഴപ്പം പരിഹരിച്ച് മുമ്പോട്ട് പോകണം.
I think it was the communication that has made that confusion.
ഞാൻ പറഞ്ഞതിലുള്ള ആശയവിനിമയം നടത്തിയതിലുള്ള തകരാറാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു.
Tongues have ceased to exist.
ഇന്ന് അന്യഭാഷകൾ ഇല്ല.
Because it is not required.
കാരണം അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ
in the book of Acts and the epistle of Paul according to Corinthians, it was tongues in plural. That means it was understandable and interpretable.
കൊരിന്ത്യ ലേഖനത്തിലും പ്രവൃത്തികളുടെ പുസ്തകത്തിലും അന്യഭാഷകൾ എന്നുള്ള നിലയിൽ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഭാഷകളായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ദാറ്റ് ഈസ് മെയ്ഡ് വെരി ക്ലിയർ ബൈ പോൾ ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14.
ഒന്ന് കൊരിന്ത്യ 14 അധ്യായത്തിലെ പുസ്തകമായ പൗലോസ് ആ കാര്യം വളരെയധികം വിശദമാക്കിയിട്ടുണ്ട്.
Tongues in chapter 2 of Acts 8, 10 and 19.
പ്രവർത്തിയുടെ പുസ്തകം 2:8-10-19 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷകൾ.
ഇറ്റ് വാസ് റിക്വയർഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ട്രാൻസിഷൻ വെൻ ദ ചർച്ച് വാസ് ഗോയിങ് ത്രൂ.
സഭാ രൂപീകരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ആ മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ, യുഗങ്ങൾ തമ്മിലുള്ള മാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഭാഷകൾ അന്ന് ആവശ്യമായിരുന്നു.
ബട്ട് നൗ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്.
എന്നാൽ ഇന്ന് അതിന്റെ ആവശ്യമില്ല.
ആൻഡ് ആസ് വി റീഡ് ഇൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 വേഴ്സ് 8, ഇറ്റ് ഹാസ് സീസ്ഡ് ടു എക്സിസ്റ്റ്.
ഒന്ന് കൊരിന്ത്യ 13 അധ്യായത്തിലെ 8 വാക്യത്തിൽ നാം വായിച്ചതുപോലെ ഭാഷകൾ ഇന്ന് നിന്നു പോയിരിക്കുക.
ഐ ഹാവ് ഓൾവേസ് വണ്ടേർഡ് വൺ തിങ് അബൌട്ട് ദിസ് സബ്ജക്ട്.
ഈ വിഷയത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്.
യു നോ ബ്രദറൻസ് ദേ ആർ വെരി ഗുഡ് ഇൻ എക്സ്പൊസിഷൻ ആൻഡ് ഡിഗിങ് ദ ട്രൂത്ത്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്.
ദൈവവചനത്തിൽ നിന്നുള്ള സത്യങ്ങൾ ശരിയായ നിലയിൽ വിശദീകരിക്കുന്നതിനും അത് കണ്ടെത്തുന്നതിനും വളരെയധികം കഴിവും കൃപാവരവും ഉള്ളവരാണ് ബ്രദറൻ വിശ്വാസി.
വെൻ വി സീ ദ ബ്രദറൻ മൂവ്മെന്റ് ഇൻ സ്റ്റാർട്ടിംഗ് ഫ്രം കേരള,
വേർപാട് ബ്രദറൻ സഭയുടെ രൂപീകരണം അല്ലെങ്കിൽ അതിന്റെ തുടക്കം കേരളത്തിലുണ്ടായപ്പോൾ മുതലുള്ള ചരിത്രം നാം പരിശോധിക്കുമ്പോൾ,
ഐ എം ടോക്കിംഗ് അബൌട്ട് ഇന്ത്യൻ ബ്രദറൻ ഹിസ്റ്ററി,
അതായത് ഞാൻ ഇന്ത്യയിലുള്ള ബ്രദറൻകാരുടെ ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത്.
യു നോ ദേ ഹാവ് എക്സ്പൗണ്ടഡ് ഡിവൈഡഡ് ദ വേർഡ് അക്യൂറേറ്റ്ലി.
കൃത്യമായ നിലയിൽ ദൈവവചനം വിഭജിക്കുവാനും അതിൽ നിന്നുള്ള ആശയങ്ങൾ ശരിയായ നിലയിൽ വിശദീകരിക്കുവാനും അവർക്ക് കഴിഞ്ഞിരുന്നു.
ഇഫ് ദ ടീച്ചിംഗ് ഓഫ് ടങ്സ് which other people say it is correct today,
mattulla samudaya vibhagakar parayunna pole anya bhasha nilanindirundengil,
will God keep that teaching away from we people?
Nammale porulla oru kootathil ninnu aa oru padipikkal devam agatti nirthumayirunnuvo?
Who divide the word accurately and rightly?
Deiva vajanam seriyaya nilayil krithyamayittu vibhichikkuna oru kootam.
That means
adide artham
it is not correct what people other people say and interpret the word of God.
മറ്റുള്ളവർ ആ വിഷയത്തെ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ആ നിലയിൽ വിഭജിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം.
Those who are diligent in learning and waiting upon the Lord to study the word of God, God has kept this teaching away from them because he knows that this is a false teaching that is existing in this world of charismatism.
ദൈവ വചനം വളരെ ജാഗ്രതയോടെ കൂടി വായിക്കുകയും പഠിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ നിന്ന് ഈ ഒരു പ്രത്യേക വിഷയം ദൈവം മാറ്റി നിർത്തിയിരിക്കുന്നത് കൊണ്ട് ഇന്ന് പ്രചരിക്കുന്ന ഉപദേശം ശരിയല്ല, അത് ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്നുള്ളത്, അതായത് ഇന്നുള്ള ഉണർവ് കൂട്ടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഉപദേശമായിട്ട് അത് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ നൗ.
അതിപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നൗ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദി കൺവിക്ഷൻസ്. ലെറ്റ്സ് ടേൺ ടു ദി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 3.
പ്രവർത്തിയുടെ പുസ്തകം 3 അധ്യായത്തിൽ നിന്നും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആദിമ വിശ്വാസികൾക്കുണ്ടായിരുന്ന ദൃഢവിശ്വാസത്തെക്കുറിച്ച്, അവർക്ക് ലഭ്യമായ ബോധ്യത്തെക്കുറിച്ച് നമുക്ക് തുടർന്നും ചിന്തിക്കാം.
ഇൻ ദി പോസ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ദ ചർച്ച്,
സഭാ രൂപീകരണത്തിന് ശേഷം,
വി സീ ടു എക്സോസ്റ്റീവ് കൺവിക്ഷൻസ് ഓഫ് ദ ഫസ്റ്റ് സെഞ്ചുറി ഫ്രം ചാപ്റ്റർ 2.
രണ്ടാം അധ്യായത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന വളരെ സമഗ്രമായ രണ്ട് ബോധ്യങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി.
ദാറ്റ് വാസ് ദി കൺവിക്ഷൻ ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ബൈ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അബൌട്ട് ദി ഇൻഡ്വെല്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
പരിശുദ്ധാത്മാധിവാസത്തെക്കുറിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ടവരായ കർത്താവ് പ്രവചിച്ച പ്രവചനമായിരുന്നു അതിലൊന്നാമത്തേത്.
And the number two was the conviction of preaching the word in the early church.
രണ്ടാമതായിട്ട് ആദിമ സഭയിൽ ദൈവവചനത്തിന്റെ ശക്തമായ ശുശ്രൂഷ നടന്നതിനെ കുറിച്ചും നാം കാണുകയുണ്ടായി.
Today we are going to see the third conviction post existence of the church.
സഭാരൂപീകരണത്തിന് ശേഷമുള്ള മൂന്നാമത്തെ ദൃഢവിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ ആദിമ സഭയിലുണ്ടായിരുന്നവർക്കുണ്ടായിരുന്ന ആ ബോധ്യത്തെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുകയാണ്.
Chapter 3 and verse 1.
മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 AM നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ.
ഓൾറൈറ്റ്. Now, have you ever thought like this?
ഈ നിലയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
After all that great incidents happening in chapter 2,
രണ്ടാം അധ്യായത്തിൽ നാം കാണുന്ന അനുഗ്രഹിക്കപ്പെട്ട വലിയ സംഭവവികാസങ്ങൾക്ക് ശേഷം,
was there a requirement for an urgent prayer like that?
ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് ആവശ്യമുണ്ടായിരുന്നുവോ?
You know what is our habit?
നമ്മുടെ സ്വഭാവം എന്താണ്?
We pray when we are pressed and forced to do it.
നാം പ്രാർത്ഥിക്കുന്നത് അതുപോലെയുള്ള പ്രത്യേകമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുവാനായി നിർബന്ധിതരായി തീരുമ്പോഴാണ്.
Always remember chapter 2 is considered to be one of the chapters of revival in the Bible.
വേദപുസ്തകത്തിൽ ഉണർവിന്റെ അധ്യായങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് പ്രവർത്തന പുസ്തകം 2 AD.
After reaching to that revival, see the character of the first century apostles.
ആ ഉണർവിന്റേതായിട്ടുള്ള അത്യുച്ചകോടി എത്തിയ ശേഷം ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ സ്വഭാവം ശ്രദ്ധിക്കുക.
വാട്ട് വി വുഡ് ഹാവ് ഡൺ ഇഫ് വി വേർ ഇൻ ചാപ്റ്റർ 2?
നാം രണ്ടാം അധ്യായത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമായിരുന്നെങ്കിൽ നാം എന്ത് ചെയ്തിനെ?
വി വുഡ് ഹാവ് ടേക്കൺ അവർ കമ്പ്യൂട്ടേഴ്സ്,
നാം നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തേനെ.
ആൻഡ് വി വുഡ് ഹാവ് ടൈപ്ഡ് എ വെരി ഫാന്റാസ്റ്റിക് റിപ്പോർട്ട്.
വളരെ നല്ല മനോഹരമായ വിശദമായ ഒരു റിപ്പോർട്ട് നാം തയ്യാറാക്കിയേനെ.
And we would have sent everywhere.
എല്ലായിടത്തും നാം അത് അയച്ചേനെ.
What did the first century church do? What the apostles do?
എന്തായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ അല്ലെങ്കിൽ അന്നത്തെ അപ്പോസ്തലന്മാർ ചെയ്തത്?
They came back to same situation where they were in before the birth of the church, that is the power of prayer.
സഭാരൂപീകരണത്തിന് മുമ്പാകെ അവർ എപ്രകാരം പ്രാർത്ഥനയിൽ നിരതരായിരുന്നുവോ ആ ഒരു അവസ്ഥയിലേക്ക് അവർ മടങ്ങി വന്നതായിട്ട് നാം കാണുന്നു.
Now see the cycle now.
ഇപ്പൊ അതിന്റെ ആ കാലചക്രം ഒന്ന് നോക്കുക.
ഇൻ ചാപ്റ്റർ 1 പ്രേയർ,
ഒന്നാമതായിട്ട് ഒന്നാം അധ്യായത്തിൽ നാം പ്രാർത്ഥന കാണുന്നു.
നമ്പർ 2 പ്രീച്ചിങ് ഇൻ ചാപ്റ്റർ 2,
രണ്ടാം അധ്യായത്തിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതിന്റെ പ്രസംഗത്തെ കാണുന്നു.
അഗൈൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദാറ്റ് സൈക്കിൾ ഓഫ് പ്രേയർ ഇൻ ചാപ്റ്റർ 3.
വീണ്ടും തിരിഞ്ഞ് പ്രാർത്ഥനയിലേക്ക് മൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം എത്തുകയാണ്.
ലെറ്റ് മീ പുട്ട് മൈസെൽഫ്, ലെറ്റ് മീ സേ വാട്ട് ഐ വുഡ് ഹാവ് ഡൺ.
ഞാൻ എന്നെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാക്കിക്കൊണ്ട് ഞാൻ ഈ സാഹചര്യത്തിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചിന്തിക്കുന്നു.
ഐ വുഡ് ഹാവ് പുൾഡ് എ കോട്ട് അണ്ടർ എ മാംഗോ ട്രീ ആൻഡ് ഐ ഹാവ് കോൾഡ് ഓൾ ദി അപ്പോസ്റ്റിൾസ് ആൻഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് തോമസ് ആൻഡ് ജോൺ എവറിഥിങ് ആൻഡ് ഐ വുഡ് ഹാവ് സെഡ് പ്ലീസ് ഗിവ് മീ എ ബോഡി മസാജ്.
ഞാൻ മാവിന്റെ ചുവട്ടിൽ കട്ടിലൊക്കെ ഇട്ടിട്ട് എന്റെ കൂടെ ശുശ്രൂഷിച്ചവരെ തോമസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചിട്ട് എന്നെ ഒന്ന് തിരുമണം എന്ന് പറഞ്ഞ് ഞാൻ അല്പം വിശ്രമിച്ചേനെ.
ടുഡേ ജോൺ ഗെറ്റ് എ ചിക്കൻ, ലെറ്റ്സ് ഹാവ് എ ബിരിയാണി.
ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം എന്ന് പറഞ്ഞേനെ.
ബട്ട് ഐ ആം അസ്റ്റോണിഷ്ഡ്, റിയലി അസ്റ്റോണിഷ്ഡ്. Peter is calling John, no time to relax, it's time to go to the temple to pray.
Yan valareyam alpudappettu karanam Petros vilichittu paranju Yohannanodu paranju namukku prarthana samayamaana devalayathilekku chellu.
Let's turn to chapter 4 verse 23 to 30, and there we see another incidence of prayer.
Naalamathiyathinte 23 mudal 30 vareulla vaakyangal namukku nokkam. Avade prarthanayedayittulla വേറൊരു ഒരു സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
Yeah, the apostles, they are praying for boldness here.
ഇവിടെ അപ്പോസ്തലന്മാർ ധൈര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
Immediately after prayer, preaching, prayer, persecution is there for the church.
പ്രാർത്ഥന, ദൈവവചന പ്രസംഗം, അതിനുശേഷം പ്രാർത്ഥന, അതിനുശേഷം നാം കാണുന്നത് സഭയ്ക്ക് പീഡനം നേരിടുന്നതായിട്ടാണ്.
So prayer is the lifeline of the first century church and of the apostles.
ആദിമ സഭയുടെയും അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെയും ഒരു ജീവിത ശൈലിയായിരുന്നു അല്ലെങ്കിൽ ജീവിത ശൈലിയായിരുന്നു പ്രാർത്ഥന എന്ന് പറയുന്നത്.
Now from 23 onwards there is a prayer for boldness.
23 വാക്യം മുതൽ, നാലാം അധ്യായത്തിന്റെ 23 വാക്യം മുതൽ ധൈര്യത്തിനായിട്ട് അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു.
Now 29 and 30, please somebody read.
29 30 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു സഹായിച്ചാലും.
Okay. When they prayed, what happened in 31, in verse 31, what happened? What is the result of that prayer?
Aa prarthanayude phalam endraanu 31am vaakyathil naam kaanunnathu.
The place where they were assembled together was shaken.
Avar ellavarum onnichu koodiyirtha stalam kulungi enna vaakyathu.
And they were all filled with the Holy Spirit and they spoke the word of God with boldness.
Avar ellavarum parishuddhaatmaavu niranjavarai ദൈവവചനം ധൈര്യത്തോടു കൂടെ പ്രസ്താവിച്ചു.
Now when they were filled with the Spirit, what did they do?
എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തത്?
They spoke the word with boldness.
ദൈവവചനം അതിധൈര്യത്തോടു കൂടി പ്രസ്താവിച്ചു.
This is what today our church needs to do.
ഇതാണ് ഇന്ന് ഇക്കാലത്തുള്ള സഭകൾ ചെയ്യേണ്ടുന്നത്.
Pray.
പ്രാർത്ഥിക്കുക.
Get filled with the Spirit.
ദൈവാത്മാവിനാൽ നിറയപ്പെടുക.
Speak the word with boldness.
ദൈവവചനം ധൈര്യത്തോടു കൂടി പ്രസംഗിക്കുക.
This is the theme of this year's GFCI conference in Chennai.
ഇതാണ് ഈ വർഷത്തെ GFCI കോൺഫറൻസ് ചെന്നൈയിൽ നടക്കുന്ന കോൺഫറൻസിന്റെ വിഷയമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്.
Speak the word with boldness.
ദൈവവചനം ധൈര്യത്തോടു കൂടി പ്രസ്താവിക്കുക.
Let me tell you, it's not an easy task when you are outside the church speaking on the streets.
തെരുവിൽ നിന്നുകൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ ഇങ്ങനെ ധൈര്യത്തോടുകൂടി പ്രസംഗിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
And they, Peter is praying and here they say that Lord give us boldness to speak the word of God.
ഇവിടെ ദൈവവചനം പ്രസ്താവിക്കുവാനായി ഞങ്ങൾക്ക് ധൈര്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു.
Come to chapter 6 verse 4.
ആറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് വരിക.
We will give ourselves continually to prayer and to the ministry of the word.
ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു.
Look at the devotion of First Century Church to prayer.
പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ആദിമ സഭയ്ക്ക് ഉണ്ടായിരുന്ന ആ സമർപ്പണം നോക്കുക.
They were having lot of issues to be sidetracked and deviated, but they were so focused intensely to prayer and to the word of God.
അവരെ വേർതിരിക്കത്തക്ക നിലയിൽ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയെ തിരിക്കത്തക്ക നിലയിലുള്ള മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും വളരെ ജാഗ്രതയോടുകൂടി കൃത്യതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നാം കാണുന്നു.
Come to chapter 12 verse 5.
പന്ത്രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിലേക്ക് വരണട്ടെ.
Peter is in the prison.
അവിടെ അപ്പോസ്തലനായ പത്രോസ് തടവിൽ ആയിരിക്കുകയാണ്. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു.
Who prayed?
ആരാണ് പ്രാർത്ഥിച്ചത്?
The church prayed.
സഭ പ്രാർത്ഥിച്ചു.
Right? And when the church prayed, he was freed from the prison.
അവിടെ സഭ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ തടവിൽ നിന്നും വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു.
Now, can you imagine the power of prayer that it has?
പ്രാർത്ഥനയ്ക്കുള്ള ശക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ?
Now come to 16 and verse 25. Chapter 16 verse 25.
16 അധ്യായത്തിന്റെ 25 വാക്യത്തിലേക്ക് വരിക. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു.
Now Paul and Silas, they were praying at that time when they were inside the prison.
ഇവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നാം ഇവിടെ വായിച്ചത്.
ചാപ്റ്റർ 12, കോൺസ്റ്റന്റ് പ്രേയർ വാസ് ഓഫേർഡ് ബൈ ദ ചർച്ച് ഓഫ് ഗോഡ്.
12 അധ്യായത്തിൽ സഭ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു.
ഇൻട്രസ്റ്റിംഗ്ലി ഇൻ ചാപ്റ്റർ 12, വാട്ട് വാസ് പീറ്റർ ഡൂയിങ് ഇൻസൈഡ് ദ പ്രിസൺ.
ഇവിടെ രസകരമായിട്ടുള്ള ഒരു സംഭവം, ഇവിടെ 12 അധ്യായത്തിൽ പത്രോസ് എന്താണ് കാരാഗ്രഹത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്?
ദാറ്റ് നൈറ്റ് പീറ്റർ വാസ് സ്ലീപ്പിംഗ്.
അവിടെ അന്ന് രാത്രി പത്രോസ് ഉറങ്ങുന്നവനായിട്ട് നാം കാണുന്നു.
He might have got tired and he was without any anxiety and stress because he was inside the prison.
അവിടെ ആ തടവിൽ താൻ യാതൊരു ആശങ്കയും ഇല്ലാതെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്.
And that's why I believe that he has written 1 Peter chapter 5 verse 7, cast your burden unto him because he cared for you.
അതുകൊണ്ടായിരിക്കാം പത്രോസ് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൽ എഴുതിയത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, നിങ്ങളുടെ എല്ലാ ഭാരവും അവന്റെ പേരിട്ടുകൊടുക്കുക.
Look at, would we sleep in that moment?
അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കുമോ?
He is anxiety free, he is tension free, he is stress free at that time.
യാതൊരു പിരിമുറുക്കവും ഇല്ലാതെ യാതൊരു ആശങ്കയും ഇല്ലാതെ വളരെ സ്വതന്ത്രനായിട്ട് പത്രോസ്.
And the church is praying, giving him the support of prayer.
അത് മാത്രമല്ല, പ്രാർത്ഥനയിൽ സഭ തന്നെ സഹായിക്കുകയാണ്.
Now today we are going to see the comparison between the first century church prayer and our prayer.
ഇന്ന് രാത്രി ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭയുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
പ്ലീസ് ടേക്ക് ഐഷ്യ ചാപ്റ്റർ 55 വേഴ്സ് 6.
ഐഷ്യ പ്രവചനം 55 അധ്യായത്തിന്റെ 6 വാക്യം നമുക്ക് എടുക്കാം.
നൗ
seek the Lord while he may be found, this does not mean that God is available at particular time.
യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്നുള്ളതല്ല അതിന്റെ അർത്ഥം.
No, the answer is in the second part of that same verse. Call upon him while he is near. That is the meaning of the first part.
അതിന്റെ രണ്ടാം ഭാഗത്ത് ആദ്യത്തെ ഭാഗത്തിന്റെ ഉത്തരം നൽകിയിട്ടുണ്ട്. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ.
So prayer is commanded in the Bible for us.
ദൈവ വചനത്തിൽ പ്രാർത്ഥന എന്നുള്ളത് ഒരു കൽപ്പനയായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്.
Now come to Matthew chapter 7 verse 7.
മത്തായി സുവിശേഷം ഏഴാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ
we are all well versed with that verse.
ആ വാക്യം നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്.
Ask and it will be given to you, seek and you will find, knock and it will be open to you.
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും.
Now sometimes we have misunderstood this verse.
ഈ വാക്യം ചില സന്ദർഭത്തിൽ നാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
Now the grammar of this verse is present imperative tense. That means it has to be done continuously.
ഇവിടെ ഈ യാചിപ്പിൻ അല്ലെങ്കിൽ അന്വേഷിപ്പിൻ മുട്ടുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ വ്യാകരണം വർത്തമാനകാലത്തിൽ നാം തുടരമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
It is not something to be done as an alternative. It is not an option. It is a necessity.
ഇവിടെ ഇത് അത്യാവശ്യമായിട്ടും നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശത്തോടുകൂടി തന്നിരിക്കുന്ന ഒരു കാര്യമല്ല.
We can definitely go to God at any moment and ask. That is sure.
ഏത് സമയത്തും ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുവാനായിട്ടുള്ള ധൈര്യം നമുക്കുണ്ട്.
But we have compartmentalized prayer and we believe that we can always go in our own convenience.
നാം പ്രാർത്ഥനയെ പലപ്പോഴും വിഭജിച്ചിട്ട് നമ്മുടെ സൗകര്യാർത്ഥം ഏത് സമയത്തും പ്രാർത്ഥിക്കാമെന്ന് നാം വിചാരിച്ചിരിക്കുന്നു.
You know, if you go to the grammar, it means it is a continuous activity and an occupation of a Christian.
ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ വ്യാകരണം നോക്കിയാൽ തുടർമാനമായി ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടുന്ന കാര്യമായി പറഞ്ഞിരിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളത്.
Okay, now how do we do it?
എങ്ങനെയാ നാം അത് ചെയ്യും?
Let's turn to Ephesians 5:18.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരിക.
Again, we have seen that verse when we were studying about Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിച്ചപ്പോൾ ആ വാക്യം നാം വായിച്ചതാണ്. 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇരിപ്പിൻ.
Giving thanks always for all things to God the Father in the name of our Lord Jesus Christ.
എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം ഇരിക്കണം.
Now Jude 20.
യൂദയുടെ പുസ്തകം 20-ാം വാക്യം.
That is a beautiful verse.
വളരെ മനോഹരമായ ഒരു വാക്യം അവിടെയുണ്ട്.
Praying in the Holy Spirit.
പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് പറയുന്നുണ്ട്.
So building yourselves up on your most holy faith, praying in the Holy Spirit.
അവിടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്.
That means I have to pray in the filling and the guidance and the leading of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും നിറവിലും വേണം നാം പ്രാർത്ഥിക്കുവാൻ.
So it is offered in faith. How is prayer offered? It is offered in faith.
എങ്ങനെ നാം പ്രാർത്ഥിക്കണം? അതിനുശേഷം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു.
Hebrews chapter 10 verse 22, it has to be offered with a true heart.
എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പരമാർത്ഥ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
Let's take 1 John chapter 5.
ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ
verse 14.
14-ാം വാക്യം നമുക്ക് വായിക്കാം.
Yeah. This is the confidence we have in him that if we ask anything according to my will, is it written like that? According to his will, he hears us.
അവിടെ നാം വായിക്കുന്ന അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തപേക്ഷിച്ചാലും അത് അവൻ കേൾക്കുന്നു എന്നുള്ളതാണ് പ്രധാന നമ്മുടെ ധൈര്യം.
When we ask what is prayer, all of us will say it is communicating to God.
എന്താണ് പ്രാർത്ഥന എന്ന് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ആശയവിനിമയമാണ് പ്രാർത്ഥന എന്ന് നാം പറയും.
That is a good answer.
അത് വളരെ നല്ലൊരു ഉത്തരമാണ്.
But I would say that is a half answer.
ഞാന് അതിന് ഒരു പകുതി ഉത്തരം എന്നേ പറയുകയുള്ളൂ.
The question is, what do you communicate?
ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം എന്താണ് ദൈവവുമായി നാം ആശയവിനിമയം നടത്തുന്നത് എന്നുള്ളതാണ്.
Now that is the question of chapter 5 verse 14 of 1 John.
അതാണ് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്.
What are we communicating to God in prayer?
എന്താണ് പ്രാർത്ഥനയിൽ കൂടി നാം ദൈവത്തോട് ചോദിക്കുന്നത്?
Now we have come to the conclusion that prayer is asking, asking and asking.
പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിക്കുന്നതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നാം എത്തി.
But John is writing something else here.
എന്നാൽ യോഹന്നാൻ ഇവിടെ വേറെ ചില കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്.
He says asking and he goes one step ahead and says according to his will.
ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടപ്രകാരം ചോദിക്കുക എന്ന് ഒരു പടി മുമ്പോട്ട് കയറി യോഹന്നാൻ പറയുക.
How do I ask according to his will?
എങ്ങനെ ഞാൻ അവന്റെ ഇഷ്ടപ്രകാരം ചോദിക്കും?
The answer is in John 15. Don't take that.
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിന്റെ ഉത്തരവുണ്ട്.
There are three principles there to the answer of this question.
ഈ ചോദ്യത്തിനുള്ള മൂന്ന് ഉത്തരങ്ങൾ അവിടെ മൂന്ന് പ്രമാണങ്ങളായി നമുക്ക് കാണുവാൻ കഴിയുന്നു.
First,
ഒന്നാമതായി,
we abide in our Lord Jesus Christ.
നാം കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുമ്പോൾ.
Second, by abiding in his love.
അവന്റെ സ്നേഹത്തിൽ നാം വസിക്കുമ്പോൾ.
And when we abide in his word.
അവന്റെ വചനത്തിൽ നാം വസിക്കുമ്പോൾ.
Now this three abiding principle is when it is done in my life, I ask according to his will.
ഈ മൂന്ന് തലത്തിൽ ഞാൻ കർത്താവിൽ വസിക്കുമ്പോൾ അവന്റെ ഇഷ്ടപ്രകാരം ചോദിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയും.
So prayer is not forcing God.
ദൈവത്തെ ഏതെങ്കിലും നിലയിൽ നിർബന്ധിക്കുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്.
Prayer is not forcing my will upon God.
എന്റെ ഹിതം ദൈവത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്.
That is not a prayer that God seeks from us.
നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല അപ്രകാരമുള്ള പ്രാർത്ഥന.
Prayer is getting into the heart of God, knowing his mind, knowing his will and applying in my life.
ദൈവത്തിന്റെ ഹിതം ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞ് അവന്റെ ഹൃദയത്തിലേക്ക് കടക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്.
I would like to go one step ahead now.
ഒരു പടിയോട് മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
I would like to talk about fasting.
ഉപവാസത്തെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Many people are staring at me. We don't teach, right?
നാം ഈ ഉപദേശം പഠിപ്പിക്കാറില്ലല്ലോ.
There are 17 references of fasting in the New Testament.
പുതിയ നിയമത്തിൽ 17 വേദഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
Now, be clear that this is not a command explicitly given in the New Testament.
പുതിയ നിയമത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു കൽപ്പനയല്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക.
What is fasting all about?
എന്താണ് ഈ ഉപവാസം എന്ന് പറയുന്നത്?
It is an expression of a real desire for the presence of God.
ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ താൽപര്യം ശരിയായ നിലയിൽ ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാണ്.
So we see Old Testament prophets fasting.
നമുക്ക് പഴയ നിയമ പ്രവാചകന്മാർ പ്രാർത്ഥിക്കുന്ന ചരിത്രം കാണുവാൻ കഴിയും.
We know about Ezra's fasting.
എസ്ര ഉപവസിക്കുന്നതായിട്ട് നാം കാണുന്നു.
We know about Nehemiah's fasting.
നെഹമ്യാവ് ഉപവസിച്ചതായിട്ട് നാം
കാണുന്നു. We know about the fasting of Daniel.
ദാനിയേൽ ഉപവസിച്ചതായിട്ടുള്ള ചരിത്രം നമുക്കറിയാം.
The Old Testament prophets, they fasted and prayed.
പഴയ നിയമ പ്രവാചകന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി നാം വായിക്കുന്നു.
In the New Testament, Christ has not given an explicit command to fast.
ഉപവസിക്കണമെന്നുള്ള കൃത്യമായ ഒരു കൽപ്പന, നിർബന്ധമായ ഒരു കൽപ്പന പുതിയ നിയമത്തിൽ കർത്താവ് നൽകിയിട്ടില്ല.
ബട്ട്
എന്നാൽ
ഹി എക്സ്പെക്ട്സ് us to accompany prayers with fasting.
എന്നാൽ പ്രാർത്ഥനയോട് കൂടിയുള്ള ഉപവാസം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
Why we often say my faith is not growing?
എന്തുകൊണ്ടാണ് എന്റെ വിശ്വാസം വളരുന്നില്ല എന്ന് നാം പലപ്പോഴും പറയാറുള്ളത്?
It takes a lot of prayer to go to grow in faith and keep going in a very strong way in our Christian life.
ക്രിസ്തീയ ജീവിതത്തിൽ ശക്തമായി മുന്നേറുവാൻ, നമ്മുടെ വിശ്വാസം വളരുവാൻ വളരെയധികം പ്രയത്നം ആവശ്യമുണ്ട്.
Prayer needs fasting for its full and perfect development.
പ്രാർത്ഥനയോടുകൂടിയുള്ള ഉപവാസം നമ്മുടെ വിശ്വാസത്തെ ശരിയായ നിലയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ആവശ്യമാണ്.
I'm going to say a statement now, listen very carefully.
ഞാനൊരു പ്രസ്താവന ഇപ്രകാരം പറയട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമേ.
Prayer on the one hand in which we grasp the invisible by the process of prayer.
പ്രാർത്ഥന ഒരു കരത്തിൽ പിടിച്ചുകൊണ്ട് നാം അദൃശ്യമായതിനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്.
The faith that is invisible, we get a grasp of that when we pray.
നാം പ്രാർത്ഥിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിലുള്ള വിശ്വാസത്തെ നാം മുറുകെ പിടിക്കുകയാണ്.
But on the other hand, when we fast,
എന്നാൽ നാം ഉപവസിക്കുമ്പോൾ മറുവശത്ത്
we let loose, cast away the visible.
ആ കാണുന്ന കാര്യങ്ങളെ നാം ഉപേക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാകുന്നത്.
ദ പ്രൈഡ് ഓഫ് മൈ ലൈഫ്,
എന്റെ ജീവിതത്തിന്റെ അഹങ്കാരം.
ദ അറോഗൻസ് ഓഫ് മൈ ലൈഫ്,
എന്റെ ജീവിതത്തിന്റെ ആ മൂർധന്യമായ അല്ലെങ്കിൽ മൂർഖമായ സ്വഭാവം.
ദ ഡിസ്ഒബീഡിയൻസ് ഓഫ് മൈ ലൈഫ്,
എന്റെ ജീവിതത്തിന്റെ അനുസരണക്കേടിന്റെ സ്വഭാവം.
പ്രെയർ വെൻ ഇസ് അക്കംപനീഡ് ബൈ ഫാസ്റ്റിംഗ് ഇറ്റ് വർക്സ് വണ്ടേഴ്സ് ഇൻ മൈ ലൈഫ്.
പ്രാർത്ഥനയോടുകൂടി ഉപവാസമുണ്ട് എന്ന് വരിയിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും.
And hence we come to the conclusion like this.
ഇപ്രകാരമുള്ള ഒരു ഉപസംഹാരത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും.
Faith depends entirely on the condition of my spiritual life.
വിശ്വാസം എന്ന് പറയുന്നത് എന്റെ എന്റെ ആത്മീയതയുടെ അതിന്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ്.
If somebody says to you like this, my faith is very less,
എന്റെ വിശ്വാസം വളരെ കുറവാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ,
യു ആസ്ക് അനദർ കൗണ്ടർ ക്വസ്റ്റ്യൻ ടു ദാറ്റ് പേഴ്സൺ.
ആ വ്യക്തിയോട് മറു ചോദ്യം ചോദിക്കുക,
ഹൗ ഈസ് യുവർ സ്പിരിച്വൽ ലൈഫ്,
നിങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയിരിക്കുന്നു.
സോ ദാറ്റ് മീൻസ് ദ കണ്ടീഷൻ ഓഫ് സ്പിരിച്വൽ ലൈഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫെയ്ത്ത് ദാറ്റ് ഐ ഹാവ് ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്.
എന്റെ വിശ്വാസ ജീവിതം എനിക്കുള്ള വിശ്വാസത്തിന് ആനുപാതികമായിട്ടാണ് ഇരിക്കുന്നത്.
ദാറ്റ് മീൻസ് മൈ സ്പിരിച്വൽ ലൈഫ് ഷുഡ് ബി പെർഫെക്ട്ലി ഓൾ റൈറ്റ്, so that my faith in my spiritual life should be strong.
Ende aathmiya jeevitham seriyayengil maatrame ende aathmiya jeevithathulla vishwasam seriyayittulla nilayil aayirikkeyullu.
Come to Mark now.
Markosin sushasathilekku varum.
Chapter 9
9th adhyayam
where the Lord told about fasting.
Avide upavasathe kurichu nammude kartavu paranjirikkunna vaakkal namukku kaanuvan kazhiyunu.
Now we read about the demon possessed son is delivered by the healing of the Lord Jesus Christ.
Kartava Yesu Christuvinal saukhyamakkapetta bhoodabadhinaya vyaktiye kurichu nam avade vaikkunnu.
Verse 17.
17th vakyam.
I brought you my son who has a mute spirit.
അതിനെ പുരുഷാരത്തിൽ ഒരുത്തൻ ഗുരു ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു.
Then he says to the Lord,
അതിനുശേഷം കർത്താവിനോട് താൻ പറയുന്നു,
I spoke to your disciples, Lord, they could not cast this demon out.
ഞാൻ നിന്റെ ശിഷ്യന്മാരോട് ഈ കാര്യം പറഞ്ഞെങ്കിലും അവർക്ക് അവൻ ഈ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിഞ്ഞില്ല.
Okay, now the climax is in 23 and 24.
23-24 വാക്യങ്ങളിലാണ് അതിന്റെ അത്യുച്ചകോടിയിലേക്ക് എത്തുന്നത് നാം കാണുന്നത്.
If you can believe, all things are possible to him who believes. Verse 23.
യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു.
Now look at what is written in 25. All of you look into the Bible.
24-ാം വാക്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ.
The last part, Lord, I believe. Then he says, help my unbelief.
കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു.
Now that should be our prayer today.
ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം.
Now the father says, I believe, Lord.
ആ പിതാവ് പറയുന്നു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു.
But on the other hand he says, help my unbelief.
മറുവശത്ത് താൻ പറയുന്നു, എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ.
Have we ever prayed like that?
അങ്ങനെ എപ്പോഴെങ്കിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
Have we ever prayed, Lord, help my unbelief.
കർത്താവേ അവിശ്വാസത്തെ എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു.
This shows the condition of the father, what is happening inside his mind.
ആ പിതാവിന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആന്തരികമായ അവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത്.
It is split into two parts.
അത് രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്.
Some percentage of his heart and mind is belief.
തന്റെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഒരു ശതമാനം വിശ്വസിക്കുന്നു.
And another part, and a percentage, has unbelief.
തന്റെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും മറുഭാഗം അവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുക.
Again, this glass of water,
ഈ ഗ്ലാസിലെ വെള്ളത്തിൽ,
if this much is the belief,
അത്രത്തോളം വിശ്വാസമാണെങ്കിൽ,
that means this much is unbelief.
അതിന്റെ ബാക്കിയുള്ള ഭാഗം അവിശ്വാസമാണ്.
Now that unbelief can increase if we are not strong and our spiritual condition is not right with the Lord.
നമ്മുടെ ആത്മീയമായ സ്ഥിതി ദൈവമുമ്പാകെ ശരിയല്ല എങ്കിൽ, നാം വിശ്വാസത്തിൽ ശക്തരല്ല എങ്കിൽ, ആ അവിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുവാനായിട്ടിടയായിത്തീരും. എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പാലിക്കുന്ന ഒരു കാര്യം,
ഐ ബിക്കം എ ഫൂൾ,
ഞാൻ ഒരു മടയനായിത്തീരും.
ലൈക്ക് ദ പേഴ്സൺ ഇൻ ലൂക്ക് ചാപ്റ്റർ 18, ദ ടാക്സ് കളക്ടർ,
ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ചുങ്കക്കാരനെ പോലെ.
ദ ഫാരിസി ആൻഡ് ദ ടാക്സ് കളക്ടർ, ദേ ആർ ഗോയിങ് ടു ദ ടെമ്പിൾ ടു പ്രേ.
പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോകുകയാണ്.
വാട്ട് ഡിഡ് ആക്ച്വലി ദ ടാക്സ് കളക്ടർ ഡു?
എന്താണ് ആ ചുങ്കക്കാരൻ യഥാർത്ഥത്തിൽ ചെയ്തത്?
ഹി ബിക്കേം എ ഫൂൾ.
താൻ ദൈവത്തിന് മുമ്പാകെ ഒരു മടയനായിത്തീർന്നു.
ഇഫ് യു ഗോ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്
as a very proud person, listen, God is not going to answer our prayers.
ഒരു വലിയ അഹങ്കാരത്തോട് കൂടി നമ്മളിലുള്ള വലിയ വിശ്വാസത്തോട് കൂടി നാം പ്രാർത്ഥിക്കാൻ പോയാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം
കേൾക്കില്ല. He will not answer that prayer.
ആ പ്രാർത്ഥന ദൈവം കേൾക്കില്ല.
He will only answer the one who feels helpless.
ദൈവത്തിന്റെ സന്നിധിയിൽ സഹായമറ്റവനായിട്ട് ഒരുവൻ ചെല്ലുന്നുവോ അവനെ മാത്രമേ ദൈവം സഹായിക്കുള്ളൂ, അവന്റെ പ്രാർത്ഥന മാത്രമേ ദൈവം
കേൾക്കൂ. In this world there is a saying like this.
ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്,
God helps those who help themselves.
തന്നെത്താൻ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കുന്നു.
What is the principle of the Bible?
എന്താണ് ദൈവത്തിന്റെ പ്രമാണം?
God helps those who feel helpless.
ആരെ സഹായമറ്റവരായിട്ട് തോന്നുന്നുവോ അവരെ ദൈവം സഹായിക്കുന്നു.
That is the principle of prayer in the Bible.
അതാണ് പ്രാർത്ഥനയുടെ പ്രമാണം ദൈവത്തിൽ നാം കാണുവാൻ കഴിയുന്നത്.
Howsoever spiritual victory you have got in your life, every time when you go to prayer, please feel helpless and become a fool.
നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ എത്രത്തോളം വിജയങ്ങൾ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ പോകുമ്പോൾ സഹായമറ്റവനായി ദൈവസന്നിധിയിലായിരിക്കണം.
Early church and the apostles prayed intensely, helplessly, powerfully and expectantly.
വളരെ പ്രതീക്ഷയോടും ശക്തിയോടും വളരെയധികം ജാഗ്രതയോടും കൂടി ആദിമസഭയിലെ വിശ്വാസികൾ അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു.
Now come to Acts chapter 3 now.
പ്രവർത്തന പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം.
Now Peter and John together went to pray.
അവിടെ പത്രോസും യോഹന്നാനും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവാലയത്തിലേക്ക് പോയതായി നാം വായിച്ചു.
Two different personalities. Peter has a different personality, John has a different personality.
പത്രോസിനും യോഹന്നാനും വളരെ വ്യത്യസ്തമായ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരുന്നു.
Peter was a very extrovert man, that he was a very confident man.
പത്രോസ് വളരെ അധികം ആത്മവിശ്വാസമുള്ളവനും ഒരു എടുത്തിയാട്ടക്കാരനുമായിരുന്നു.
And John was a very docile and a very silent apostle.
അതേസമയം യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാന്തനായ ഒരു
വ്യക്തി.
എന്നാൽ രണ്ടാം അധ്യായത്തിലെ സംഭവത്തിന് ശേഷം,
when Peter and John's hearts were tied in fellowship and in unity,
കൂട്ടായ്മയിലും ഐക്യതയിലും പത്രോസിന്റെയും യോഹന്നാന്റെയും ഹൃദയങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ,
and the writer of Acts Luke writes in verse chapter 3 was when they went together.
മൂന്നാം അധ്യായത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം എഴുതിയ ലൂക്കോസ് എഴുതുകയാണ് അവർ ഒരുമിച്ച് ദേവാലയത്തിലേക്ക് പോകും.
Now this is an essential quality the church should have today.
ഇന്ന് ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന അനിവാര്യമായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ് ഇത്.
God is seeing that we are gathering for prayer. Very good.
നാം പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്ന ദൈവം കാണുന്നുണ്ട്.
But does God see the unity of heart and the unity of fellowship when we are praying?
ആ ഹൃദയങ്ങളുടെ ഐക്യതയും കൂട്ടായ്മയുടെ ഐക്യതയും ദൈവത്തിന് നമ്മളിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ?
The Jews had three times of prayer.
യഹൂദന്മാർ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കുവാനായിട്ട് പോകുമായിരുന്നു.
That is quoted in Psalm 55 verse 17.
അത് 55-ാം സങ്കീർത്തനത്തിന്റെ 17-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
Now here they went at the 9th hour, that means it is 3 p.m. in the afternoon.
9-ാം മണി നേരം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 മണി ഉച്ച കഴിഞ്ഞ് 3 മണി നേരത്തെ അവർ പ്രാർത്ഥിക്കുവാൻ പോയി എന്നുള്ളതാണ്.
For the Jews the third hour was 9 a.m.
യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം 3-ാം മണി നേരം എന്ന് പറയുന്നത് 9 മണിയായിരുന്നു.
The 6th hour was the 12 p.m. in the afternoon.
6-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള 12 മണിയായിരുന്നു.
And the 9th hour was 3 in the afternoon.
9-ാം മണി നേരം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ട്
Okay, now you may ask, they are going to the synagogue.
ഇവിടെ അവര് ഒരു യഹൂദന്മാരുടെ സിനഗോഗിലേക്കാണ് പോയത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം.
ഈവൻ ദോ ചർച്ച് ഇസ് ഫോംഡ് ഇൻ ദി ചാപ്റ്റർ 2,
രണ്ടാം അധ്യായത്തിൽ സഭാ രൂപീകരണത്തിന് ശേഷമാണെങ്കിൽ പോലും,
ദ ജൂയിഷ് കൾച്ചർ സ്ലോലി ഇറ്റ് വെന്റ് അവേ ഫ്രം ദി അപ്പോസ്റ്റൽസ് ആൻഡ് ദി ഫസ്റ്റ് സെഞ്ചുറി ചർച്ച്.
ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികളിൽ നിന്നും അപ്പോസ്തലന്മാരിൽ നിന്നും യഹൂദന്മാരുടേതായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള ആചാര മര്യാദകൾ കാലക്രമേണ നീങ്ങിപ്പോയി എന്ന് കാണുവാൻ
കഴിയും. ആക്ച്വലി എസ്റ്റാബ്ലിഷ്ഡ് During the time AD 30.
AD 30 ലാണ് യഥാർത്ഥത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടത്.
So till that time they were gathering in the synagogue to pray according to the New Testament pattern.
ആ പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് അവർ സിനഗോഗുകളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി വന്നു ആ സമയം വരെ എന്ന് കാണുവാൻ കഴിയും.
So Peter says to John, no time to relax. 3,000 souls in the back, no problem, praise the Lord. But we have to pray.
പത്രോസ് യോഹന്നാനോട് പറഞ്ഞു, 3,000 പേർ രക്ഷിക്കപ്പെട്ടു, കാര്യം ശരിയാണ്, നമുക്കിപ്പോൾ വിശ്രമിക്കുവാനുള്ള സമയമല്ല, പ്രാർത്ഥിക്കുവാനായിട്ട് പോകണം.
The other day one Achan called me in the morning.
കഴിഞ്ഞ ഒരു ദിവസം ഈ ഒരു അച്ചായൻ എന്നെ രാവിലെ വിളിച്ചിട്ട്,
he is a prayer warrior.
താൻ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്.
He is from Dubai.
താൻ ദുബായിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്.
And he said,
താൻ ഇങ്ങനെ പറഞ്ഞു,
if 1000 people will pray in the morning for 1 hour, can you imagine what will happen to India?
1000 വിശ്വാസികൾ രാവിലെ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാമോ എന്ന് ചോദിച്ചു.
യെസ്.
Acha, I can imagine what will happen to India.
എന്ത് സംഭവിക്കും എന്ന് എനിക്ക് ഊഹിക്കാം എന്ന് ഞാൻ പറഞ്ഞു.
1000 people if they pray in the Middle East, what will happen to Middle East?
ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള 1000 വിശ്വാസികൾ ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചാൽ ഈ മിഡിൽ ഈസ്റ്റ് എന്ത് സംഭവിക്കും?
It will turn upside down.
ഇത് കീഴ്മേൽ മറിയുവാനിടയായി.
Like the gospel has been opened in this place, it will open to many other countries of the Middle East.
ഇവിടെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു പോലെ മറ്റനേക സ്ഥലങ്ങളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷത്തിന്റെ വാതിലുകൾ തുറക്കുവാനിടയായി.
My dear brothers and sisters, we know we need to pray.
എന്റെ പ്രിയ സഹോദരന്മാരെ, നാം പ്രാർത്ഥിക്കണമെന്നുള്ളത് നമുക്കറിയാം.
How many times we have heard about this habit?
ഈ ഒരു സ്വഭാവവിശേഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കണമെന്നുള്ള ആവശ്യത്തെക്കുറിച്ച് നാം എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു.
But why we don't do it?
എന്തുകൊണ്ട് നാം അത് ചെയ്യുന്നില്ല?
You know, because it is hard work.
കാരണം അതൊരു കഠിനാധ്വാനമുള്ള ജോലിയാണ്.
I'm not talking about the routine mechanical family prayer that we have in our family.
യാന്ത്രികമായി ദിനചര്യയായി നാം ചെയ്യുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്.
I really appreciate with the lack of time we are all doing it.
സമയത്തിന്റെ ചുരുക്കം ഉണ്ടെങ്കിൽ പോലും നാം അത് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു.
What I'm talking all about is
ഇവിടെ ഞാൻ പറയുന്ന കാര്യം
intense, powerful, hard labor, unlimited time seeking God's face and the majesty and his holiness. That prayer.
യാതൊരു പരിധികളില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ശക്തിയോടുകൂടി യാതൊരു ക്ഷീണവുമില്ല ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ശക്തിക്കായി ദൈവത്തിന്റെ മുഖത്തിനായി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്.
വൈഫ്സ് ഭാര്യമാര് ദേ ഓൾവേസ് എക്സ്പെക്ട് ടു ഹാവ് എ പവർഫുൾ പ്രേയിങ് ഹസ്ബൻഡ് ലൈക്ക് ദിസ്.
ജീവിതത്തിൽ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ അവർ ആഗ്രഹിക്കാറുണ്ട്.
ആൻഡ് ഹസ്ബൻഡ്സ് വൈസ് വേഴ്സ ദേ എക്സ്പെക്ട് ദ വൈഫ്സ് ടു ബി പവർഫുൾ പ്രേയിങ് വൈഫ്സ്.
ഭർത്താക്കന്മാരും അതുപോലെ വളരെയധികം പ്രാർത്ഥനാനിരതരായിട്ടുള്ള ഭാര്യമാർക്കായി ആഗ്രഹിക്കാറുണ്ട്.
ചിൽഡ്രൻ ദേ ഡിമാൻഡ് ദേ വോണ്ട് പ്രേയിങ് പേരന്റ്സ്.
കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കായിട്ട് ആവശ്യപ്പെടാറുണ്ട്.
വി കാനോട്ട് വിൻ ദിസ് ബാറ്റിൽ ഓഫ് ക്രിസ്ത്യൻ ലൈഫ് വിതൗട്ട് പ്രേയർ. ലെറ്റ് മീ ടെൽ യു ദാറ്റ്.
പ്രാർത്ഥന കൂടാതെ ഈ ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടം നമുക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല.
ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി ഓൾട്ടർനേറ്റീവ്. And it is not an option.
നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി വെക്കുവാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമായിട്ടിരിക്കുന്നില്ല. അത് അനിവാര്യമായി ചെയ്യേണ്ട ഒന്നായിട്ടിരിക്കുന്നു.
You know, Satan fears a praying saint on his knees.
പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തി നിൽക്കുന്ന ഒരു വിശുദ്ധനെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടുകയാണ്.
You know, he is not bothered of the preaching. He said, go on preaching, no problem.
പ്രസംഗിക്കുന്നവരെ കുറിച്ച് തനിക്ക് വലിയ ബോധരേഷനൊന്നുമില്ല. കാരണം എത്രത്തോളം വേണമെങ്കിലും പ്രസംഗിച്ചോളാൻ പറയും.
He is not bothered about Sunday school and sisters meeting and conference and convention.
സൺഡേ സ്കൂളും അതുപോലെ തന്നെ കോൺഫറൻസുകളും കൺവെൻഷൻസും ഒന്നും തനിക്ക് പ്രശ്നമല്ല.
ബട്ട്
എന്നാൽ
one praying saint on his knees, he is scared.
ഒരു വിശുദ്ധൻ പ്രാർത്ഥിക്കുവാനായി മുട്ടുകുത്തുമ്പോൾ സാത്താൻ.
I always say in India like this.
ഞാൻ ഇന്ത്യയിൽ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്.
Can we stop these conventions and conferences for some time?
നാം ഈ കൺവെൻഷൻസും കോൺഫറൻസസും ഒക്കെ കുറച്ച് സമയത്തേക്ക് നിർത്തിയാൽ.
Let us have prayer conference for 3 days.
മൂന്ന് ദിവസത്തേക്ക് പ്രാർത്ഥനയുടെ ഒരു കോൺഫറൻസ് നടത്തിയാൽ.
And one day in that fasting.
ആ ഒരു മൂന്ന് ദിവസത്തിൽ ഒരു ദിവസം നാം ഉപവസിച്ചാൽ.
How many will come?
എത്ര പേര് വരും?
3 days prayer only, and in that one day full fasting.
മൂന്ന് ദിവസം മുഴുവൻ പ്രാർത്ഥന, അതിൽ ഒരു ദിവസം നാം ഉപവസിക്കുന്നു.
Let me tell you, as the apostles turned the world upside down, we will be able to do that. I believe that.
അപ്പോസ്തലന്മാർ ലോകത്തെ കീഴ്മേൽ മറിച്ചതുപോലെ നമുക്കും ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
The first century church, they prayed intensely and helplessly.
വളരെയധികം ആവശ്യബോധത്തോടുകൂടി വളരെയധികം ജാഗ്രതയോടുകൂടി ഒന്നാം നൂറ്റാണ്ടിലെ സഭകൾ പ്രാർത്ഥിച്ചു.
Now,
ഇനിയും
we are going to see from Ephesians what was the model of Paul's prayer.
എഫേസ്യരിൽ നിന്ന് നാം പൗലോസിന്റെ പ്രാർത്ഥനയുടെ രീതി കാണുവാൻ പോകുന്നു.
ചാപ്റ്റർ 1
ഒന്നാം അധ്യായം
from 15 to 23
15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ.
Now we are going to see our prayer, the apostolic and the first century church prayer, and the Paul's prayer.
നാം ഇനിയും നമ്മുടെ പ്രാർത്ഥനയും ഒന്നാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രാർത്ഥനയും അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയും തമ്മിലുള്ള ഒരു താരതമ്യം കാണുവാൻ പോകുകയാണ്.
ഇറ്റ്സ് എ ലോങ് പാസേജ്, ഐ എം നോട്ട് ഗോയിംഗ് ടു റീഡ് ഇറ്റ്.
അതൊരു ദീർഘമായ പാസേജ് ആയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല.
നൗ ദേർ ആർ ഫോർ എലിമെന്റ്സ് ഓഫ് പോൾസ് പ്രീച്ചിംഗ്.
ഇവിടെ പൗലോസിന്റെ പ്രാർത്ഥനയുടെ 4 പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നു.
ഇൻ വേഴ്സ് 17 ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹി പ്രേഡ് ഫോർ ദ ചർച്ച് അറ്റ് എഫെസസ് വാസ്.
17 വാക്യത്തിൽ എഫെസോസിലെ സഭയെ ഓർത്ത് താൻ ആദ്യമായി പ്രാർത്ഥിച്ചത്
ദാറ്റ് ദേ മേ ഹാവ് എ സ്പിരിച്വൽ മൈൻഡ്.
അവർക്ക് ആത്മീയമായ ഒരു മനസ്സ് ഉണ്ടാകേണ്ടതിനായിട്ട് താൻ പ്രാർത്ഥിച്ചു.
That the God of our Lord Jesus Christ, the Father of glory, may give to you the spirit of wisdom and revelation in the knowledge of him.
തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനായിട്ട് താൻ പ്രാർത്ഥിച്ചു.
Now please be attentive, we are going to deal with very heavy words in this prayer of Paul.
ഈ പൗലോസിന്റെ പ്രാർത്ഥനയിലെ വളരെ ആഴമേറിയ വിശ്വാസ സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വാക്യം നാം വായിക്കാനാണ് ശ്രദ്ധിക്കുക.
Now, what did he pray for? Number one, for a spiritual mind.
വളരെ ആത്മീയമായ ഒരു മനസ്സിനായിട്ട് പൗലോസ് പ്രാർത്ഥിച്ചു.
He saying, may give to you the spirit of wisdom and revelation.
പരിജ്ഞാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനായി തന്നെ.
Now that atmav, that spirit is not Holy Spirit.
അവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്.
It is the godly disposition of a spiritual person who prays for a spiritual mind.
ഒരു ആത്മീകമായ മനസ്സിനായി ഒരു ദൈവവൈദൽ പ്രാർത്ഥിക്കുന്ന തന്റെ ആത്മീകമായ സ്ഥിതിയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്.
Now the knowledge that is mentioned here is in Greek Sophia knowledge. Sophia.
Sophia എന്നുള്ള പദമാണ് ഇവിടെ ജ്ഞാനം എന്നുള്ള പദത്തിനായിട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
It is not the knowledge which I have gained by hearing. It is not the knowledge which I have gained by studying. It is the knowledge by having an experiential relationship with the Lord on a daily basis.
കേൾവിയാലും അതുപോലെ തന്നെ പഠനത്താലും ലഭിക്കുന്ന ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല മറിച്ച് ദൈനംദിന ജീവിതത്തിൽ തന്റെ ആ അനുഭവത്തിൽ കൂടി തനിക്ക് ലഭിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
In that knowledge, he is praying for two things.
ആ ജ്ഞാനത്തിൽ രണ്ട് കാര്യങ്ങൾക്കായി താൻ പ്രാർത്ഥിക്കുന്നു.
Wisdom and revelation.
പരിജ്ഞാനത്തിനായിട്ടും വെളിപ്പാടിനായിട്ടും പ്രാർത്ഥിക്കുന്നു.
Now, why did Paul pray like this?
എന്തുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്?
Because spiritual truths are spiritually discerned.
ആത്മീകമായ സത്യങ്ങൾ ആത്മീകമായി വിവേചിക്കേണ്ടതാണ്.
Now he is explaining that in 1 Corinthians chapter 2.
ഒന്ന് കൊരിന്ത്യ രണ്ടാം അധ്യായത്തിൽ താൻ അത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നുണ്ട്.
From verses 10 to 16,
10 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ.
Now here he says that the spiritual things are discerned by the spirit. Verse 10.
10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു
1 Corinthians chapter 2.
നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു.
ഓക്കെ, നൗ ദാറ്റ് ഈസ് റെവലേഷൻ ചാപ്റ്റർ വേഴ്സ് 10 ഇസ് റെവലേഷൻ ഓഫ് ഗോഡ്.
അവിടെ 10-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വെളിപ്പാടിനെ കുറിച്ച് നാം വായിക്കുന്നു.
ഇൻ വേഴ്സ് 12 ആൻഡ് 13 ഇറ്റ്സ് ദ ഇൻസ്പിറേഷൻ.
അവിടെ 12-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും ദൈവം നമുക്ക് നൽകുന്ന പ്രചോദനത്തെ കുറിച്ചാണ് നാം വായിക്കുന്നത്.
Now, through the spirit which is from God that we might know the things that have been freely given to us by God.
ദൈവത്താൽ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയുവാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ജ്ഞാനം.
14 to 16 it is illumination.
14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ദൈവികമായ ആ വെളിച്ചം ആത്മീകമായി നമുക്ക് ലഭിക്കുന്ന വെളിച്ചത്തെ കുറിച്ച് നാം വായിക്കുന്നു.
സോ ദ നാച്ചുറൽ മാൻ ഡസ് നോട്ട് റിസീവ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്.
പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്ന് നാം കാണുന്നു.
ബിക്കോസ് ദേ ആർ സ്പിരിച്വലി ഡിസേർൻഡ്.
കാരണം അത് ആത്മീകമായി വിവേചിക്കേണ്ടതായിയാ.
നൗ ത്രീ തിങ്സ് പോൾ ഈസ് സെയിങ് ഹിയർ.
ഇവിടെ മൂന്ന് കാര്യങ്ങൾ പൗലോസ് പറയുന്നു.
റെവലേഷൻ,
വെളിപ്പാട്,
ഇൻസ്പിറേഷൻ,
പ്രചോദനം,
ആൻഡ് ഇലുമിനേഷൻ.
വെളിച്ചം.
നൗ go back to chapter 2 1 Corinthians from 1 to 4.
ഒന്ന് കൊരിന്ത്യ രണ്ടാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ,
I like this portion so much. You know, why could he write from verse 10 to 16 what he wrote?
ഈ ഭാഗം എനിക്ക് വളരെ വളരെ അധികം താൽപര്യമുള്ള ഒരു ഭാഗമാണ്.
In verse 2 chapter 2 we read, I determined not to know anything among you except Christ Jesus and him crucified.
രണ്ടാം വാക്യത്തിൽ താൻ പറയുന്നു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം.
You know, what is Paul saying here?
എന്താണ് പൗലോസ് ഇവിടെ പറയുന്നത്?
In the normal English language, what is he saying here?
നോർമലായി ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ എന്താണ് താൻ പറയുന്നത്?
ഐ ബിക്കേം എ ഫൂൾ.
ഞാനൊരു മടയനായിട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നു.
ഡിഡ് യു ഗെറ്റ് ദാറ്റ്?
അത് മനസ്സിലായോ?
ഐ ബിക്കേം എ ഫൂൾ ടു നോ ക്രൈസ്റ്റ്.
ഞാന് ക്രിസ്തുവിനെ അറിയേണ്ടതിനായിട്ട് ഒരു മടയനായി തീർന്നു.
വേഴ്സ് 4.
നാലാം വാക്യം,
മൈ സ്പീച്ച് ആൻഡ് മൈ പ്രീച്ചിംഗ് വേർ നോട്ട് വിത്ത് പെർസ്വേസീവ് വേർഡ്സ് ഓഫ് ഹ്യൂമൻ വിസ്ഡം.
വിശ്വാസ മനുഷ്യരുടെ ഞാൻ ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. വാക്യം 5,
മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സ്പിരിച്വൽ തിങ്സ് ആർ ഡിസേർൻഡ് സ്പിരിച്വലി.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, ആത്മീയമായ വിഷയങ്ങൾ ആത്മീയമായി വിവേചിക്കണം.
ആൻഡ് ഫോർ ദാറ്റ് പോൾ ഈസ് പ്രേയിങ് ഫോർ ദ ബിലീവേഴ്സ് ഇൻ എഫെസസ് ഫോർ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റെവലേഷൻ.
ഇത് ഉണ്ടാകണമെങ്കിൽ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിച്ചതുപോലെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് ലഭിക്കണം.
Verse 18, second thing.
18-ാം വാക്യം, രണ്ടാം ഭാഗം.
He is praying for a spiritual heart.
ഒരു ആത്മീയമായ ഹൃദയം ഉണ്ടാകേണ്ടതിനായിട്ട് താൻ പ്രാർത്ഥിക്കുന്നു. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാദനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയണം.
The inability to see spiritual things is not the fault of intelligence but the problem of heart.
ഈ ആത്മീയമായ കാര്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തത് ബുദ്ധിയുടെ പ്രശ്നമല്ല, അത് ഹൃദയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്.
Did you get that?
അത് മനസ്സിലായോ?
In the assembly, in our church, people are not able to understand the spiritual things. Not because of the fault of intelligence, but the problem of heart.
നമ്മുടെ സഭകളിൽ ആത്മീയമായ വിഷയങ്ങൾ മനസ്സിലാകാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നമല്ല, മറിച്ച് ഹൃദയത്തിന്റെ പ്രശ്നമാണ്.
So Paul is praying.
അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്.
What is the hope of his calling and what are the riches, the eyes of your understanding being enlightened?
നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് താൻ പ്രാർത്ഥിക്കുന്നു.
He is not saying the eyes of the intelligence being enlightened. No, he is not saying that.
നിങ്ങളുടെ ബുദ്ധിയുടെ കണ്ണ് തുറക്കണമെന്നല്ല താൻ പ്രാർത്ഥിക്കുന്നത്.
But he is praying the eyes of a heart being enlightened.
നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം.
Now this is where we need a transformation.
ഇവിടെയാണ് നമുക്ക് ശരിയായിട്ടുള്ള രൂപാന്തരം ആവശ്യമുള്ളത്.
God is interested in my mind. God is interested in my heart.
ദൈവം എന്റെ മനസ്സിലും എന്റെ ഹൃദയത്തിലും തൽപരനായിട്ട്.
So when we know God like that,
ദൈവത്തെ നാമനിലയിൽ ആ നിലയിൽ മനസ്സിലാക്കുമ്പോൾ,
we will know not only God, we will know our spiritual condition as well.
നാം ദൈവത്തെ അറിയും എന്ന് മാത്രമല്ല നമ്മുടെ ആത്മീയമായ സ്ഥിതിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
Now in that verse there is a word called inheritance.
ഇവിടെ വിശുദ്ധന്മാർക്കുള്ള അവകാശം എന്നുള്ളൊരു പദം ആ വാക്കിലുണ്ട്.
Now please compare verse 11 and verse 18 for inheritance.
ആ 11ഉം 18ഉം വാക്യങ്ങളിൽ അവകാശം എന്ന് പറഞ്ഞിരിക്കുന്ന തമ്മിൽ താരതമ്യം ചെയ്യുക.
When Christ is our inheritance.
11th vakyathil Christu nammude avakasamayirikkunu.
In verse 18 saints are the inheritance of God.
18th vakyathil vishuddhanmar devathinte avakasamayirikkunu.
God delights in the inheritance of his saints.
Thande vishuddhanmaragana avakasathil devam santoshikkunu.
And we delight because our inheritance is in him.
Nam avan nammil avan santoshikkunnathine kaaranam nammude avakasam avanayathukondaan.
You know, God is deeply interested in the condition of my heart.
എന്റെ ഹൃദയത്തിന്റെ അവസ്ഥയിലാണ് ദൈവത്തിന് താല്പര്യമുള്ളത്.
And then there is a word there, hope of his calling.
അവന്റെ വിളിയാനുള്ള ആശ എന്നുള്ള ഒരു പദം അവിടെ ഉണ്ട്.
When the heart is enlightened,
എന്റെ ഹൃദയത്തിന് പ്രകാശം ലഭിക്കുമ്പോൾ,
I will know my calling for sure.
എന്റെ വിളിയെക്കുറിച്ച് ഞാൻ ബോധവാനായി തീരും.
Let's turn to 2 Timothy chapter 1 verse 9.
രണ്ട് തിമോത്തിയോസ് ഒന്നാം അധ്യായത്തിന്റെ 9th വാക്യം നമുക്ക് വായിക്കാം.
Somebody please help us in reading. Somebody can take Philippians 3:14. Chapter 1 verse 9. Vishuddha Vali. 1 verse 9. 2 Timothy. Madhi. Who has saved us and called us with a holy calling? Did you see what... What is the calling that we have got?
Yeah, avan namme rakshikkeyum visuddha vili kondu vilikkeyum cheythu.
Philippians 3:14.
ഫിലിപ്പിലേഖനം മൂന്നാം അധ്യായത്തിന്റെ പദം.
There we call about high calling of God.
നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു.
Okay, there we see the upward call of God, the high calling of God.
ദൈവത്തിന്റെ പരമ വിളിയെ കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നു.
Now Hebrews chapter 3 verse 1.
എബ്രായലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം.
There we see the heavenly calling.
അവിടെ സ്വർഗീയമായ വിളിയെ കുറിച്ച് നാം വായിക്കുന്നു.
When my heart is enlightened, I will definitely know my calling in my life.
എന്റെ ഹൃദയം പ്രകാശിക്കുമ്പോൾ എനിക്കുള്ള വിളിയെക്കുറിച്ച്, എന്റെ ജീവിതത്തിൽ എനിക്കുള്ള വിളിയെക്കുറിച്ച് ഞാൻ ബോധവാനായിത്തീരും.
Now come to Exodus chapter 3.
പുറപ്പാടും മൂന്നാം അധ്യായത്തിലേക്ക് വരിക.
We are going to see an example for what theology we have developed thus far.
ഇതുവരെയും നാം പഠിച്ച ദൈവശാസ്ത്രം എന്ത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്.
Now Moses and the burning bush, chapter 3 from verse 1 to 7.
ഇവിടെ മൂന്ന് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ മോശ കത്തുന്ന മുൾപടർപ്പിൽ നിൽക്കുന്നതാണ് നാം വായിക്കുന്നത്.
Now Moses was tending the flock of his father-in-law who was Jethro.
ഇത്രോയുടെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോശ.
And it was an ordinary day. Moses was doing an ordinary job.
വളരെ സാധാരണമായ ഒരു ദിവസം മോശ തന്റെ ദൈനംദിന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
And but an extraordinary thing happened there.
എന്നാൽ വളരെ അസാധാരണമായ ഒരു കാര്യം അവിടെ സംഭവിച്ചു.
The bush was burning but it was not getting consumed.
അവിടെ മുൾപടർപ്പ് കത്തുന്നുണ്ട്, എന്നാൽ അത് കത്തി നശിക്കുന്നില്ല.
Now then in verse 3 Moses said, I will now turn aside.
അവിടെ മൂന്നാം വാക്യത്തിൽ ഈ കാഴ്ച എന്തെന്ന് ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു.
So verse 4 then he says, so when the Lord saw.
അത് നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ എന്ന് നാലാം വാക്യത്തിൽ.
When did the Lord saw?
എപ്പോഴാണ് മോശയെ ദൈവം കണ്ടത്?
When Moses turned to see.
ഈ കത്തുന്ന കാഴ്ച കാണാനായിട്ട് മോശ തിരിഞ്ഞപ്പോൾ ദൈവം കണ്ടു.
You know, God can interfere in our life by doing some very extraordinary thing in a very ordinary way.
വളരെ സാധാരണമായ നിലയിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടുവാൻ കഴിയും.
We have to keep our mind and our eyes open and alert to see the divine intervention of God in our life.
ദൈവികമായ ദൈവത്തിന്റെ ഇടപാടുകൾ തിരിച്ചറിയേണ്ടതിനായിട്ട് നമ്മുടെ മനസ്സും ഹൃദയവും തുറന്ന് നാം ഇരിക്കേണ്ടതായിട്ടു.
So if our heart is not enlightened, we will miss what God wants to speak to us.
ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ളത് എന്തെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും തുറന്നില്ലെങ്കിൽ, പ്രകാശിച്ചില്ല.
Now when did God turn? When Moses turned.
മോശ ഇത് നോക്കുവാനായി തിരിഞ്ഞപ്പോഴാണ് ദൈവം മോശയെ കണ്ടത്.
God called to him from the midst of the bush and said, Moses, Moses. In Hebrew we say Hinai. Here I am. In Hebrew it is Hinai.
ദൈവം ഉൾപ്രപ്പന്റെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, മോശയെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു.
Then God says in verse 5.
അഞ്ചാം വാക്യത്തിൽ ദൈവം പറയുന്നു,
Do not draw near this place.
ഇങ്ങോട്ട് അടുക്കരുത് എന്ന് പറഞ്ഞു.
Take your sandals off your foot.
നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക.
For your place, the place where you stand is a holy ground.
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്.
You know, what was God saying actually here?
എന്താണ് യഥാർത്ഥത്തിൽ ദൈവം ഇവിടെ പറയുന്നത്?
Before we see the purpose of God in our life, see the holiness of God in our life.
ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഉപദേശം നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ വിശുദ്ധി നാം കാണേണ്ടതായിട്ടുണ്ട്.
Moses was called to rescue the Israelites from Egyptian.
ഇവിടെ മിസ്രയീമിൽ നിന്നും മിസ്രയീമിയരുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കേണ്ടതിനായിട്ട് വിളിക്കപ്പെട്ടവനാണ് മോശ.
In verse 7 God is saying, I have seen the oppression of the people, Moses, I need you.
ഏഴാം വാക്യത്തിൽ ദൈവം പറയുന്നുണ്ട്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അതുകൊണ്ട് എനിക്ക് അവരെ വിടുവിക്കാൻ നിന്നെ ആവശ്യമുണ്ട്.
But why did this burning bush incident happen?
എന്തുകൊണ്ടാണ് ഇതിന്റെ മധ്യത്തിൽ ഈ മുൾപടർപ്പിന്റെ കത്തുന്ന ഈ ഒരു കാഴ്ച ഉണ്ടായത്?
ബിക്കോസ് ബിറ്റ്വീൻ മോസസ് ആൻഡ് ഗോഡ് ദേർ വാസ് എ ഹിൻഡ്രൻസ്.
കാരണം ദൈവത്തിനും മോശയ്ക്കും മധ്യത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നു.
The feet, the sandal on his feet.
കാരണം തന്റെ കാലിൽ ഉണ്ടായിരുന്ന ചെരുപ്പായിരുന്നു അത്.
Have you seen how God takes minute looking into our life?
നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ പോലും ദൈവം എങ്ങനെ നോക്കുന്നു കാണുന്നു എന്ന് മനസ്സിലായോ?
That is why we are not able to know the purpose of God in our life.
അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ഉപദേശം നമുക്ക് മനസ്സിലാകാതെ പോകുന്നത്.
Because we are failing to see the holiness of God in our life.
കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല.
Oh, Moses removes those sandals from his feet.
തന്റെ കാലിൽ നിന്നും മോശ ചെരുപ്പ് അഴിച്ചു മാറ്റി.
God says to Moses, Moses, I am calling you. I will call you, but there is a problem between you and me.
മോശയോട് ദൈവം പറഞ്ഞു, മോശ ഞാൻ നിന്നെ വിളിക്കുകയാണ്, എന്നാൽ എനിക്കും നിനക്കും തമ്മിൽ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്.
Have we ever prayed, God, reveal thy holiness unto me?
ദൈവമേ നിന്റെ വിശുദ്ധിയെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് എപ്പോഴെങ്കിലും നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
We have actually limited God.
നാം പലപ്പോഴും ദൈവത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്.
When I have said that, let me talk about something about our worship.
നമ്മുടെ ആരാധനയെക്കുറിച്ച് ഇത് പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയട്ടെ.
Because I have touched on the holiness aspect, that's why.
ആ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ്.
You know, our worship is mostly 90% is concentrated on the cross.
നമ്മുടെ ആരാധന യോഗങ്ങൾ 90% കാൽവരി ക്രൂസിനെ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത്.
It is definitely Lord's command to remember his death and his resurrection. We have to do that.
കർത്താവായ ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളെ കുറിച്ച് ഓർക്കണം എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്, നമ്മൾ ചെയ്യണം.
But the brothers who speak in the worship thoughts.
എന്നാൽ ആരാധനയ്ക്ക് ആരാധനാത്മകമായ ചിന്തകൾ പങ്കുവെക്കുന്ന സഹോദരന്മാർ,
I request you to stretch the character of God more.
ദൈവത്തിന്റെ സ്വഭാവത്തെ ഒന്ന് കേന്ദ്രീകരിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു.
The holiness of God.
ദൈവത്തിന്റെ വിശുദ്ധി.
The perfection of God.
ദൈവത്തിന്റെ പൂർണ്ണത.
The majesty of God.
ദൈവത്തിന്റെ മഹിമാദനം.
The character of God.
ദൈവത്തിന്റെ സ്വഭാവവൈശിഷ്ട്യം.
Oh, that whole character, that who God is, if we can bring that in the worship,
ദൈവം ആരായിരിക്കുന്നു എന്നുള്ള തന്റെ ആ മഹത്വം, തന്റെ ആളത്വം ശരിയായ നിലയിൽ നാം ആരാധനയിൽ ഒന്ന് കൊണ്ടിരുന്നുവെങ്കിൽ,
you know, our concept of God in our mind and heart will stretch further.
നമ്മളെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലുള്ള ആ പ്രത്യേകമായ ആശയത്തിന് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. അത് വളരെ വലുതായിത്തീരും.
We have just limited to the cross, the death and the resurrection. That's it.
ആ കാൽവരി ക്രൂശും മരണവും പുനരുത്ഥാനവുമായിട്ട് ദൈവത്തെ നാം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്.
It is good. We should do that. I'm not saying that we should not do that. That is the very core aspect of our worship.
നാം അത് ചെയ്യണം. അത് നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നാം തുടർന്നും ചെയ്യണം.
Can we speak more about
God's character.
Because
worship is only two things.
Who God is
and
what he has done for us.
The second part we are doing it very nicely. First part, who God is.
You
know why we are not able to say that?
എന്തുകൊണ്ടാണ് നാം അത് പറയുവാൻ കഴിയാത്തതെന്നറിയാമോ?
ബിക്കോസ് വി ആർ നോട്ട് പ്രേയിങ് ടു ഗോഡ് റിവീൽ ഹൂ യു ആർ ഇൻ അവർ ഡെയിലി പ്രേയർ.
നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ദൈവമേ നീ ആരാണെന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്തി തരണമേ.
ഗോഡ് റിവീൽഡ് ദാറ്റ് ടു മോസസ് ഇൻ ദ ബേണിംഗ് ബുഷ് ഇൻസിഡന്റ്.
ആ കത്തുന്ന മുൾപ്പടർപ്പിന്റെ അനുഭവത്തിൽ കൂടി സംഭവത്തിൽ കൂടി ദൈവം അത് മോശയ്ക്ക് വെളിപ്പെടുത്തി.
എ ബിഗ് വ്യൂ ഓഫ് എൻ ഓൾമൈറ്റി ഗോഡ് ഇൻ ദ ബേണിംഗ് ബുഷ് ഇൻസിഡന്റ് മോസസ് സോ.
ആ സർവശക്തനായ ദൈവത്തിന്റെ ഒരു വലിയ ചിത്രം ആ കത്തുന്ന മുൾപ്പടർപ്പിന്റെ സംഭവത്തിൽ കൂടി മോശയ്ക്ക് കാണുവാൻ.
When we see God as God, we will see sin as sin.
ദൈവത്തെ ദൈവമായി നാം കാണുമ്പോൾ പാപത്തെ പാപമായി കാണുവാൻ നമുക്ക്.
Today we are not able to see sin as sin because we are not seeing God as God.
നാം ഇന്ന് പാപത്തെ പാപമായി നമുക്ക് കാണുവാൻ കഴിയാത്ത ദൈവത്തെ ദൈവമായി നമുക്ക് കാണുവാൻ കഴിയാത്ത.
We are using God to our convenience.
നമ്മുടെ സൗകര്യാർത്ഥം ദൈവത്തെ നാം ഉപയോഗിക്കുക.
That is why we are compromising with sin today.
അതുകൊണ്ടാണ് പാപത്തോട് നാം അനുരഞ്ജനപ്പെടുന്നത്.
Paul is praying for a spiritual mind and a spiritual heart.
ആത്മീയമായ ഒരു മനസ്സിനായിട്ടും ആത്മീയമായ ഒരു ഹൃദയത്തിനായിട്ടും പൗലോസ് പ്രാർത്ഥിക്കുന്നു.
And in the third point is in verse 19 and 20.
പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിൽ മൂന്നാമത്തെ ഭാഗം നാം കാണുന്നു.
He is speaking about the spiritual power.
ആത്മീയമായ ശക്തിക്കായി താൻ പ്രാർത്ഥിക്കുന്നു.
Now which power?
ഏത് ശക്തി?
The power of resurrection which God used to raise Jesus Christ from the dead.
കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച ശക്തി.
Now keep this in mind.
ഇത് മനസ്സിൽ സൂക്ഷിക്കുക.
We are not praying for power in us.
നമ്മളിൽ ഉള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
No, the power is already given to us.
നമുക്ക് ദൈവം ശക്തി നൽകിയിട്ടുണ്ട്.
From that power we have to utilize that power in our life.
നമ്മളിൽ ഉള്ള ആ ശക്തി ശരിയായ നിലയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുവാനായി പ്രാർത്ഥിക്കുന്നു.
Oh yes, now that is the principle there.
അതാണ് ഇവിടെ അടങ്ങിയിരിക്കുന്ന പ്രമാണം.
To whom it will be given?
ഇത് ആർക്ക് നൽകിയിരിക്കുകയാണ്?
This power.
ഈ ശക്തി.
Verse 19, what is the exceeding greatness of his power toward us who what? Huh? Who believe?
Yeah. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം.
You know, the power is already given to us and from that power we have to just unleash it.
നമുക്ക് ഈ ശക്തി ദൈവം തന്നിരിക്കുകയാണ്. ആ ശക്തി ശരിയായ നിലയിൽ നാം വിനിയോഗിക്കണം എന്നുള്ളതാണ്.
That is why we read in Romans 8:37 that we are more than conquerors.
അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ നാം ഇതിലൊക്കെയും പൂർണ്ണ ജയാളികളായി തീർന്നു എന്ന് വായിക്കുന്നു.
Okay, fourth thing that Paul praying is in verse 22 and 23.
22-23 വാക്യങ്ങളിൽ നാലാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നു.
And he put all things under his feet who gave him to be head over all things to the church which is his body, the fullness of him who fills all in all. Now he's praying for a spiritual, he is bringing the spiritual body there.
ഇവിടെ ആത്മീയമായ ശരീരത്തെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്.
Now the body that is mentioned is a universal church here.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ശരീരം എന്നുള്ളത് സാർവത്രിക സഭയാണ്.
Okay, four things.
നാല് കാര്യങ്ങൾ.
സ്പിരിച്വൽ മൈൻഡ്,
ആത്മീയമായ മനസ്സ്.
സ്പിരിച്വൽ ഹാർട്ട്,
ആത്മീയമായ ഒരു ഹൃദയം.
സ്പിരിച്വൽ പവർ,
ആത്മീയമായ ശക്തി.
Now imagine a believer like you and me who has these three things.
ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ പോലുള്ള ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്നത് ഒന്ന് ഊഹിക്കുക.
And then coming to verse 23, in the local church we are put as the members of this body.
ഈ വ്യക്തികൾ ഒരു സ്ഥലസഭയിൽ അംഗങ്ങളായിട്ട് നാം ആയിത്തീരുമ്പോൾ.
Who have a mind and a heart and power.
ദൈവത്തിന്റേതായിട്ടുള്ള മനസ്സും ഹൃദയവും ശക്തിയും ഉള്ളവർ.
Can you imagine that local church how it will function?
എങ്ങനെ ആ സ്ഥലസഭ പ്രവർത്തിക്കും, മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഊഹിക്കുവാൻ കഴിയുമോ?
ബട്ട്
എന്നാൽ
വി ഹാവ് നെവർ പ്രോബബ്ലി പ്രേഡ് ദിസ് പ്രേയർ ലൈക് പോൾ.
പൗലോസ് പ്രാർത്ഥിച്ച പോലെ ഒരു പക്ഷേ നാം ഇതുവരെ പ്രാർത്ഥിച്ചു കാണുകയില്ല.
മൈ ഡോട്ടർ, എൽഡസ്റ്റ് ഡോട്ടർ വാസ് ജസ്റ്റ് 11 ഇയേഴ്സ് ഓൾഡ്.
എന്റെ മൂത്ത മകൾക്ക് 11 വയസ്സുള്ളപ്പോൾ.
ഇറ്റ് ഹാപ്പൻഡ് 4-5 ഇയേഴ്സ് ബാക്ക്.
4-5 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്.
വി ഹാഡ് അവർ ഫാമിലി പ്രേയർ ഇൻ ദ നൈറ്റ്.
രാത്രിയിൽ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ.
ആൻഡ് വി സാങ് സോങ്സ്, വി റെഡ് ഫ്രം ദ ബുക്ക് ഓഫ് ജോബ് ആൻഡ് വി പ്രേയ്ഡ് ആൻഡ് വി സെഡ് ആമേൻ.
ഞങ്ങൾ പാട്ടുകൾ പാടിയ ശേഷം ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് പ്രാർത്ഥിച്ചാമേൻ പറഞ്ഞു.
ഷി സെഡ് ഡാഡി സിറ്റ് ദേർ.
എന്നോട് എന്റെ മകൾ പറഞ്ഞു, ഡാഡി അവിടെ ഇരിക്കാൻ പറഞ്ഞു.
ഐ വാസ് ഷോക്ക്ഡ്.
ഞാൻ ഷോക്കായി പോയി.
ഐ സെഡ് നോ, സം പീപ്പിൾ വിൽ ലേൺ ഓൺലി ബൈ ഷോക്ക് ട്രീറ്റ്മെന്റ്.
ഞാൻ പറഞ്ഞല്ലോ, ഷോക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുമ്പോഴേ ചിലർ പഠിക്കുകയുള്ളൂ.
ആൻഡ് ഐ സെഡ് ഷീ സെഡ് ടു മീ ലൈക് ദിസ്.
അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
ഡാഡി ഐ എം ടയർഡ് ലിസണിംഗ് ടു യുവർ പ്രേയർ.
ഡാഡി, ഡാഡിയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ മടുത്തു.
ഐ സെഡ് വാട്ട്?
ഞാൻ ചോദിച്ചു, എന്താണ്?
Even if I sleep by snoring, I know when to get up and say amen.
ഞാൻ കൂർക്കം വലിച്ച് ഉറങ്ങുവാണെങ്കിലും എപ്പോൾ
ആമേൻ പറയണമെന്ന് എനിക്കറിയാം.
അനദർ ഷോക്ക്,
വേറൊരു ഷോക്ക് കിട്ടിയത്.
ദിസ് വാസ് ദി അനദർ ഷോക്ക്.
ഇത് വേറൊന്നായിരുന്നു.
സോ ഐ വാസ് വണ്ടറിംഗ് എൻ 11-year-old ഗേൾ സെയിങ് ഹിസ് ടയേർഡ് ഓഫ് ഹർ ഫാദേഴ്സ് പ്രേയർ.
ഞാൻ ഇങ്ങനെ അതിശയിച്ചു. 11 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാണ് പിതാവിന്റെ പ്രാർത്ഥന അവൾക്ക് മടുത്തു.
ഡാഡി, ഐ നോ വെൻ മമ്മി കംസ്, ഐ നോ വെൻ യുവർ മദർ കംസ്, ഐ നോ വെൻ യുവർ അങ്കിൾ കം, ഐ നോ വെൻ ഐ കം. ദ സീക്വൻസ് ഐ ആം അബ്സൊല്യൂട്ട്ലി മെമ്മറൈസ്ഡ്.
ഈ ഡാഡി എപ്പോഴും ഈ മമ്മിയും എല്ലാവരും വരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം.
ഐ സെഡ് ക്യാൻ വി സ്ലീപ്പ്.
ഞാൻ പറഞ്ഞു നമുക്ക് ഉറങ്ങാം.
ഡാഡി വി ക്യാൻ സ്ലീപ്പ്.
അവൾ പറഞ്ഞു ഉറങ്ങാം.
ഐ വെന്റ് ടു ലൈ ഡൗൺ ഓൺ ദ ബെഡ്. മൈ വൈഫ് ഫോളോഡ് മീ.
ഞാൻ കിടക്കാനായിട്ട് പോയി, ഭാര്യയും വന്നു.
ഐ ആസ്ക്ഡ് ഹർ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് സംതിങ്?
ഞാൻ അവളോട് ചോദിച്ചു, നിനക്ക് മനസ്സിലായോ?
ഷീ ഈസ് ഓൾസോ ഫോക്സ്ഡ്.
അവൾക്കും ഒന്നും മനസ്സിലായില്ല.
കുഡ് നോട്ട് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്.
അന്ന് രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല.
നെക്സ്റ്റ് ഡേ മോർണിംഗ് ചിൽഡ്രൻ വെന്റ് ടു സ്കൂൾ.
അന്ന് രാവിലെ, പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി.
നൗ ഐ വാസ് തിങ്കിങ് വട്ട് ഡു ഐ ഡു നൗ.
ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു.
എ ഗേൾ സേസ്, ഡോട്ടർ സേസ് ഷീ ഈസ് ടയേർഡ് ഓഫ് ഹർ ഫാദേഴ്സ് പ്രേയർ, മീൻ ദേർ ഈസ് സംതിങ് സീരിയസ്ലി റോങ്.
എന്റെ മകൾ പറയുകയാണ് പിതാവിന്റെ പ്രാർത്ഥന മടുത്തു എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട്.
യു നോ, ഐ വാസ് വാക്കിംഗ് ഇൻ മൈ റൂം ലൈക് ദിസ് ഫ്രം ഹിയർ ദേർ, ഫ്രം ഹിയർ ടു ദേർ.
എന്റെ മുറിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു.
ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദിസ് പാസേജ് കേം ഇൻടു മൈ മൈൻഡ്.
പെട്ടെന്ന് ഈ ഭാഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
ദാറ്റ് ഡേ ഐ ഹാഡ് ദി എൻലൈറ്റ്മെന്റ്.
അന്നാണ് എനിക്ക് ഈ വെളിച്ചം ലഭിച്ചത്.
ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് നൈറ്റ്സ് ഫാമിലി പ്രേയർ.
അന്ന് രാത്രിയിലത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കാത്തിരുന്നു.
ഐ പ്രേഡ് ഗിറ്റാർ ആൻഡ് ഓർഗൻ, സാങ് 2-3 സോങ്സ്, റെഡ് ദ ബൈബിൾ.
ഞങ്ങൾ അന്ന് ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് രണ്ടു മൂന്ന് പാട്ടൊക്കെ പാടി വേദസൊക്കെ വായിച്ചു.
ഐ പ്രേഡ് ലൈക് ദിസ് ഹൗ പോൾ പ്രേഡ്.
പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു.
ഓ ദ ഫാദർ ഓഫ് ഗ്ലോറി, മേ ജീവ് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് ദ ഹാർട്സ് മേ ബി എൻലൈറ്റൻഡ് ആൻഡ് ദ പവർ ഓഫ് റിസറക്ഷൻ, ഹൂ ബിലീവ് ബ്ലാ ബ്ലാ ബ്ലാ, ഓൾ ദോസ് തിങ്സ് ദാറ്റ് ഹെവി സ്റ്റഫ് ഈസ് ദേർ.
ഇവിടെ പൗലോസ് പ്രാർത്ഥിച്ച പോലെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനും ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവിനെ ലഭിക്കേണ്ടതിനായിട്ടൊക്കെ പ്രാർത്ഥിച്ചു.
ആമേൻ.
ആമേൻ പറഞ്ഞു.
ആൻഡ് ഐ ആസ്ക്ഡ് ഹർ,
ഞാൻ അവളോട് ചോദിച്ചു,
ഹൗ ഈസ് ഇറ്റ്,
എങ്ങനെ ഉണ്ടായിരുന്നു?
ഡാഡി, ദേർ വാസ് സോ മച്ച് ഓഫ് ഗോഡ് ഇൻ യുവർ പ്രേയർ ടുഡേ.
ഇന്ന് അനേക പ്രാവശ്യം നീ ദൈവം എന്ന് പറയുകയുണ്ടായി.
വിച്ച് വാസ് നോട്ട് ദേർ ബിഫോർ.
നേരത്തെ അതില്ലായിരുന്നു.
Have we ever thought our children, they know our prayer? Oh, they have memorized it.
നമ്മുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് അറിയാമത്? അവരെ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ?
Look at him, how is he seeing me? And he is going to ask his father. They are twins, right? He might be saying, hey, we are going to catch our father today, right? You know, that was the eye opening incident of our family.
ഞങ്ങളുടെ കുടുംബത്തിനെ കണ്ണുറപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്.
And after that,
അതിനുശേഷം,
we have tried our best not to repeat yesterday's prayer today.
ഇന്നലെ പ്രാർത്ഥിച്ച പോലെ തന്നെ ഇന്നും പ്രാർത്ഥിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കും.
The portion that we read that day, we bring that portion in the prayer.
അന്ന് വായിച്ച ആ ഭാഗം അന്നത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും.
So that our children see God in our prayer.
നമ്മുടെ പ്രാർത്ഥനയിൽ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കാണുവാനിടയായിത്തീരും.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ,
our prayer is limited to asking and asking and asking.
നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നതിൽ മാത്രം പരിമിതപ്പെട്ടു.
You know why we are not becoming spiritual?
എന്തുകൊണ്ട് നാം ആത്മീയരായി തീരുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമോ?
We are not praying this prayer.
ഇതുപോലെ നാം
പ്രാർത്ഥിക്കുന്നില്ല. There is another prayer of Paul in chapter 3.
മൂന്നാം അധ്യായത്തിൽ വേറൊരു പൗലോസിന്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്.
Another prayer in Philippians chapter 1.
ഫിലിപ്പിലേഖനം ഒന്നാം അധ്യായത്തിൽ വേറൊരു പ്രാർത്ഥന നാം കാണുന്നു.
In another prayer in Colossians chapter 1.
കൊലോസിലേഖനം ഒന്നാം അധ്യായത്തിൽ വേറൊരു പ്രാർത്ഥന കാണുന്നു.
Please read, meditate, study these prayers of Paul.
പൗലോസിന്റെ ഈ പ്രാർത്ഥനകൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക.
Your life will change. I tell you, your life will change.
നിങ്ങളുടെ ജീവിതത്തിന് തന്നെ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ
പറയാം. Our mind will change.
നമ്മുടെ മനസ്സിന് വ്യത്യാസം.
Our heart will change.
നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകും.
The power of resurrection of the Lord Jesus Christ will be unleashed in our lives.
നമ്മുടെ ജീവിതങ്ങളിൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തുടങ്ങും.
Start seeing God as God, as sin as sin.
ദൈവത്തെ ദൈവമായും പാപത്തെ പാപമായും കാണുവാൻ നാം തുടങ്ങും.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ,
can we have that kind of power in our assembly life, family life and personal life?
നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഈ തരത്തിലുള്ള ഒരു ശക്തി കാണുവാൻ കഴിയുമോ?
ഓ ഇഎം ബൗൺസ്, ദ പ്രേയർ വാരിയർ, സെഡ് സംതിങ് ലൈക് ദിസ്.
ഇഎം ബൗൺസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനാ വീരൻ ഇങ്ങനെ പ്രാർത്ഥന.
ടുഡേ ദ ചർച്ച് ഈസ് ലുക്കിംഗ് ഫോർ ബെറ്റർ മെത്തേഡ്സ്.
ഇന്ന് സഭ പുതിയ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നോക്കുകയാണ്.
But God is looking for men who pray.
എന്നാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യരെയാണ് ദൈവം നോക്കുന്നത്.
What the church needs is not better machinery.
പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാമഗ്രികളല്ല പ്രാർത്ഥനയ്ക്ക് സഭയ്ക്ക് ആവശ്യം.
നോട്ട് ന്യൂ ഓർഗനൈസേഷൻസ്.
എന്തെങ്കിലും പ്രത്യേകമായ പുതിയ സംഘടനകളല്ല ആവശ്യം.
മോർ നോവൽ മെത്തേഡ്സ് ഓഫ് ഇവാഞ്ചലിസം.
പുതിയ സുവിശേഷവൽക്കരണത്തിനായിട്ടുള്ള പുതിയ എന്തെങ്കിലും ഉപാധികളല്ല ആവശ്യം.
Men whom the Holy Ghost can use.
ദൈവത്തിന് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുന്ന മനുഷ്യരെയാണ് ദൈവത്തിന്.
Men of prayer, men mighty in prayer.
ആ പ്രാർത്ഥിക്കുന്ന ശക്തരായവരെയാണ് ദൈവത്തിന് ആവശ്യം.
The Holy Ghost does not flow through methods. Holy Ghost flows through men of prayer.
ആ പ്രാർത്ഥിക്കുന്നവരിൽ കൂടിയാണ് ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പെടുന്നതല്ലാതെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഉപാധികളിൽ കൂടിയല്ല.
I am not against technology. Let me tell you.
ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പുതിയ രീതികൾ ഉപയോഗിക്കുന്നതിനെതിരല്ല.
I am not against methodology.
ഞാൻ ഏതെങ്കിലും പ്രത്യേകമായ രീതികൾക്കെതിരല്ല.
Youngsters, please don't misunderstand me.
യുവാക്കളായിട്ടുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കരുത്.
I am a man of technology.
ഞാനും ഇതുപോലെ ടെക്നോളജിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്.
But I believe that power flows through prayer. Power flows through word of God.
ദൈവത്തിന്റെ വചനത്തിൽ കൂടിയും പ്രാർത്ഥനയിൽ കൂടിയുമാണ് ശക്തി പകരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
And that is where we are lacking today.
അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കുറവായിട്ടുള്ളത്.
The first century church, it was a church that prayed.
പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു സഭയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ സഭ.
Let's go on to the next conviction. I may take 10 minutes.
ഞാൻ ഒരു 10 മിനിറ്റ് കൂടി കൂടുതലായിട്ട് എടുക്കുമായിരിക്കും. നമ്മുടെ അടുത്ത ദൃഢ വിശ്വാസത്തിലേക്ക് നമുക്ക് പോകാം.
Acts chapter 5.
പ്രവൃത്തികളുടെ പുസ്തകം 5 അധ്യായം.
Oh, this conviction we cannot miss it.
ഈ ദൃഢ വിശ്വാസം ഒരിക്കലും നാം കണ്ടില്ലാന്നടിക്കരുത്.
കൺവിക്ഷൻ ഓഫ് സിൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്.
പാപത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഫലത്തെക്കുറിച്ചുമുള്ള ബോധ്യം.
ദ ഫസ്റ്റ് റെക്കോർഡ് ഓഫ് സിൻ ഇൻ ദി ഏർലി ചർച്ച്.
ആദിമ സഭയിൽ ആദ്യമായിട്ട് പാപത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്.
ദ ബ്യൂട്ടി ഓഫ് ദ ബൈബിൾ ഈസ് ലൈക്ക് ദിസ്.
ദൈവവചനത്തിന്റെ മനോഹാരിത ഇപ്രകാരമാണ്.
ഇറ്റ് റെക്കോർഡ്സ് ദ ബ്ലെമിഷസ് ആൻഡ് ഫോൾസ് ഓഫ് ഗോഡ്സ് പീപ്പിൾ.
ദൈവജനത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ദെയർ സ്ട്രെങ്ത്സ് ഓഫ് ദെയർ ലൈഫ്.
അത് മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ശക്തിയും അവരുടെ ജീവിതത്തിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
നൗ മോസസ് റൈച്ചസ് ഡിഫയൻസ് ഓഫ് ഫറോ അപ്പിയർ, ബട്ട് വി ഓൾസോ സീ ഹൗ ഹീ വാസ് ഡിഫയന്റ് അഗേൻസ്റ്റ് ഗോഡ്.
ദൈവത്തിന്റെ മുമ്പാകെ ഫറവോന്റെ മുമ്പാകെ മോശ എങ്ങനെ ദൈവത്തെ പ്രതിനിധീകരിച്ചു എന്ന് കാണുന്നു. അതുപോലെ തന്നെ മോശ ദൈവത്തിനെതിരായിട്ട് എങ്ങനെ നിന്നു എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഡേവിഡ്സ് വിക്ടറീസ് ഇൻ ദ ബൈബിൾ ഈസ് എക്സ്പ്ലിസിറ്റ്.
ദൈവം ദാവീദിന് ലഭിച്ച വിജയങ്ങൾ അല്ലെങ്കിൽ തന്റെ ആ വിജയത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബട്ട് ബിഫോർ ദ ഫിലിസ്തീൻ കിങ് ഓഫ് ഗാത്ത് വി സീ ഹിസ് കവാർഡിസം ഓൾസോ.
എന്നാൽ ഗത്ത് രാജാവിന്റെ മുമ്പിൽ താൻ എത്രത്തോളം ഭീരുവായി തീർന്നു എന്നുള്ളതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ദ ബുക്ക് ഓഫ് സാംസ് റിവീൽസ് ഡേവിഡ് ആസ് എ സെയിന്റ്.
സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദിനെ ഒരു വിശുദ്ധനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ബട്ട് സെക്കൻഡ് സാമുവേൽ ചാപ്റ്റർ 12.
എന്നാൽ സമുവേലിന്റെ രണ്ടാം പുസ്തകം 12 അധ്യായത്തിൽ
നേഥൻ കൺഫ്രണ്ട്സ് ഡേവിഡ് ആസ് ആൻ അഡൾട്ടറർ ആൻഡ് മർഡറർ.
എന്നാൽ ഒരു വ്യഭിചാരിയും കൊലപാതകനുമായിട്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനെ നേരിടുന്നതായിട്ട് നാം കാണുന്നു.
ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ബൈബിൾ.
അതാണ് ഈ ദൈവവചനത്തിന്റെ മനോഹാരി.
ഇറ്റ് റെക്കോർഡ്സ് ദ സിൻസ് ഓഫ് ദ സെയിന്റ് ആൻഡ് ഇറ്റ് റെക്കോർഡ്സ് ദ വിക്ടറീസ് ഓഫ് ദ സെയിന്റ്.
ഒരു വിശുദ്ധന്റെ പാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ താൻ കൈവരിച്ച വിജയങ്ങളെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു.
Now here we read in chapter 5 the sin in the first century church.
ഇവിടെ അഞ്ചാം അധ്യായത്തിൽ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്ന പാപത്തെക്കുറിച്ച് നാം വായിക്കുന്നു.
Now we see the sin of അനന്യ and സഫീറ.
അനന്യയെ കുറിച്ചും സഫീറയെ കുറിച്ചുമാണ് നാം വായിക്കുന്നത്.
You know what attracted my heart is.
ഇവിടെ എന്റെ ഹൃദയത്തെ ആകർഷിച്ചത്
chapter 4 from verse 32 to 36 37
നാലാം അധ്യായത്തിന്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്.
We see the sharing of the saints there.
അവിടെ വിശുദ്ധന്മാർ തമ്മിൽ അവർക്കുണ്ടായിരുന്നത് പങ്കുവെക്കുന്നത് നാം കാണുന്നു.
Now there was a great power and the apostles gave witness to the resurrection of the Lord Jesus Christ. 33
കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് അപ്പോസ്തലന്മാർ മഹാശക്തിയോടുകൂടി സാക്ഷ്യം പറഞ്ഞു.
Oh, everything is happening fantastically in chapter 4.
വളരെ അനുഗ്രഹകരമായ നിലയിൽ നാലാം അധ്യായത്തിൽ എല്ലാം
sharing of the saints in chapter 4
നാലാം അധ്യായത്തിൽ വിശുദ്ധന്മാർ തമ്മിൽ പങ്കുവെക്കുന്നു.
But in chapter 5 immediately sin of the saints.
അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നു വിശുദ്ധന്മാരിൽ പാപം പ്രത്യക്ഷപ്പെടുന്നു.
Oh, so that is the contrasting situation that is happening between chapter 4 and chapter 5.
നാലാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും സംഭവിക്കുന്ന വൈരുദ്ധ്യാത്മകമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നാം കാണുന്നത്.
Always remember from history we see when a person is in the epitome of glory at that
time, the chances of falling down is the maximum.
നാം ചരിത്രം പരിശോധിക്കുമ്പോൾ ആത്മീയമായ ഉന്നതമായ ശ്രേണിയിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അവൻ താഴേക്ക് വീഴുവാനുള്ള സാധ്യതയുണ്ട്.
Example, Joseph in the book of Genesis.
നമുക്ക് ഉദാഹരണമായിട്ട് യോസഫിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു.
He was there on a very high position.
വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് താൻ ആയിരിക്കുകയാണ്.
At that time temptation came.
അവിടെയാണ് തനിക്ക് പരീക്ഷ നേരിട്ടത്.
Jesus Christ himself in Matthew chapter 4.
മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് നാം കാണുന്നു.
After 40 days of fasting when he was filled with the Holy Spirit.
40 ദിവസം ഉപവസിച്ച ശേഷം പരിശുദ്ധാത്മാവിനാൽ താൻ നിറഞ്ഞപ്പോൾ
Satan comes to tempt him.
അവിടെ സാത്താൻ തന്നെ പരീക്ഷിക്കുവാനായി വന്നു.
He defeated him by the power of the word.
ദൈവവചനത്തിന്റെ ശക്തിയാൽ ആ സാത്താനെ കർത്താവ് പരാജയപ്പെടുത്തി.
Always remember this principle in life.
ഈ പ്രമാണം എപ്പോഴും ജീവിതത്തിൽ ഓർത്തിരിക്കണം.
When we reach to the glory and the height of our life, that time the maximum risk of falling down is there.
നാം നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതമായ സ്ഥാനത്ത് എത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് നാം താഴേക്ക് വീഴുവാനുള്ള എല്ലാ അപകട സാധ്യതയും ഉണ്ട്.
Let it be spiritual life.
അത് ആത്മീയ ജീവിതമാണെങ്കിലും
Let it be family life.
നമ്മുടെ കുടുംബ ജീവിതമാണെങ്കിലും
Let it be professional life.
നമ്മുടെ ഔദ്യോഗിക ജീവിതമാണെങ്കിലും
Let it be social life.
നമ്മുടെ സാമൂഹ്യ ജീവിതമാണെങ്കിലും
It is at that time Satan dares to attack and make us pull down.
നാം ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് സാത്താൻ നമ്മെ പിടിച്ച് താഴെയിടുവാനായി ശ്രമിക്കുന്നത്.
Oh, church was in its glory and the best of situation in chapter 4.
നാലാമത്തെ ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഏറ്റവും അനുഗ്രഹകരമായ ആത്മീകമായ ഒരു സ്ഥാനത്തിൽ നിൽക്കുകയാണ്.
And that time this happened.
ആ സമയത്താണ് ഇത് സംഭവിച്ചത്.
Now what is the problem?
എന്താണ് ഇവിടുത്തെ പ്രശ്നം?
Number 1.
ഒന്നാമതായിട്ട്
verse 12. Sorry. Verse 9.
ഒൻപതാം വാക്യം. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്?
ഓക്കെ, നൗ ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ദിസ് ഫാമിലി.
ഈ കുടുംബത്തിന്റെ പ്രശ്നം ഇതായിരുന്നു.
നമ്പർ വൺ,
ഒന്നാമത്
പ്രിറ്റെൻഡിംഗ് ടു ബി സ്പിരിച്വൽ.
ആത്മീയം ആത്മീയരാണ് എന്ന് നടിച്ചു.
ദേ വർ ഡൂയിങ് ബിസിനസ് അണ്ടർ ദ കവർ ഓഫ് സ്പിരിച്വാലിറ്റി.
ആത്മീയതയുടെ മൂടുപടത്തിന്റെ കീഴിൽ അവര് വ്യവസായ ബിസിനസ് നടത്തുകയായിരുന്നു.
ടുഡേ അവർ ചേർച്ചസ് ആർ ഡൂയിങ് ദ സെയിം തിങ്.
ഇന്ന് നമ്മുടെ സഭകളും ഈ കാര്യം തന്നെ ചെയ്യുകയാണ്.
സെല്ലിംഗ് സ്പിരിച്വാലിറ്റി.
ആത്മീയത ഇന്ന് വിൽക്കുകയാണ്.
ഡൂയിങ് സ്പിരിച്വാലിറ്റി ഇൻ അണ്ടർ ദ കവർ ഡൂയിങ് ബിസിനസ് അണ്ടർ ദ കവർ ഓഫ് സ്പിരിച്വാലിറ്റി.
ആത്മീയതയുടെ മൂടുപടത്തിന്റെ കീഴിൽ ഇന്ന് ബിസിനസ് ചെയ്യുകയാണ്.
ആൻഡ് വിത്ത്ഹോൾഡിംഗ് ദ പ്രൊസീഡ്സ് ദാറ്റ് ദേ ഗോട്ട് ബൈ സെല്ലിംഗ് ദ ലാൻഡ്.
വസ്തു വിറ്റ് നിലം വിറ്റ് കിട്ടിയ അതിന്റെ ഒരു ഭാഗം അവരെ തങ്ങൾക്കായി സൂക്ഷിക്കുന്നു.
Now, Peter says in verse 3,
മൂന്നാം വാക്യത്തിൽ പത്രോസ് പറയുന്നു,
Satan filled your heart to lie to the Holy Spirit.
പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തുവെപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കി.
Now, nobody asked from Ananias and Sapphira to give the proceeds. Nobody told them.
ഈ അനന്യാസിനോടും സഫീറയോടും നിലം വിറ്റ് ഈ കാശ് കൊടുക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല.
When they saw what happened in chapter 4 verse 36,
നാലാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ സംഭവിച്ചത് അവർ കണ്ടപ്പോൾ,
when they sold it and brought the money and kept it in the feet of the apostles,
അവരുടെ വസ്തു വിറ്റിട്ട് ആ പൈസ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു.
The husband and wife conspired.
ഭാര്യ ഭർത്താവ് തമ്മിൽ കൂടി ആലോചിച്ചു.
അയ്യോ അച്ഛാ, can we do something like that?
നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ?
Oh, what a noble idea.
എത്ര നല്ലൊരു ആശയമാണ്.
We have one acre land, we will sell it off.
നമുക്ക് ഒരു ഏക്കർ സ്ഥലമുണ്ട്, നമുക്ക് വിൽക്കാം.
And people will see, oh, what spiritual people, they are bringing money to the apostles' feet.
അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വിൽക്കാനായിട്ട് അവരുടെ വസ്തു വിറ്റിട്ട് പണം കൊണ്ടുവന്നെന്ന് മറ്റുള്ളവർ പറയും. എത്ര നല്ല കാര്യം.
Under the cover of spirituality, never do business.
ആത്മീയതയുടെ മൂടുപടത്തിന്റെ കീഴിൽ ഒരു ബിസിനസ്സും ചെയ്യും.
God is a God of consuming fire.
ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്.
He will take and the vengeance belongs to him.
തന്റെ തന്റെ തീഷ്ണതയിൽ താൻ പ്രതികാരം ചെയ്യും.
Lying, the lie that they told, it was the overt sin.
ഇവിടെ
ഔട്ട്സൈഡ്
അവർ കള്ളം പറഞ്ഞത് പുറമേയുള്ള പാപമായിരുന്നു.
But the deeper sin was hypocrisy.
എന്നാൽ അവരുടെ ആന്തരികമായിട്ടുള്ള പാപം എന്ന് പറയുന്നത് അവരുടെ കപടഭക്തിയായിരുന്നു.
The Lord Jesus Christ rebuked the sin of hypocrisy on the Sermon on the Mount.
ഗിരിപ്രഭാഷണത്തിൽ കപടഭക്തിയെ നമ്മുടെ കർത്താവ് നിശിതമായി വിമർശിച്ചിട്ടുണ്ട്.
Matthew chapter 5, please take the verse 20. Matthew chapter 5 and verse 20.
മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നമുക്ക് വായിക്കാം.
Now that is the climax of Christ's teaching about the Sermon on the Mount.
ഗിരിപ്രഭാഷണത്തിന്റെ പ്രഭാഷണത്തിൽ തന്റെ പഠിപ്പിക്കലിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് അവിടെ നാം കാണുന്നത്.
Can we see the standard of spirituality God is teaching here, Christ is teaching here?
ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ആത്മീയതയുടെ നിലവാരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ?
Now what we have done,
എന്താണ് നാം ചെയ്തത്?
വി ഹാവ് മെയ്ഡ് അവർ ഓൺ സ്റ്റാൻഡേർഡ് ഓഫ് സ്പിരിച്വാലിറ്റി.
നാം നമ്മുടേതായിട്ടുള്ള ആത്മീയതയ്ക്ക് ഒരു നിലവാരം കൽപ്പിച്ചിരിക്കുകയാണ്.
വി ഹാവ് മെയ്ഡ് ദിസ് ആസ് എ സ്റ്റാൻഡേർഡ് ആൻഡ് വി ബിലീവ് ഗോഡ് ഈസ് ഓണേർഡ് ബൈ ദാറ്റ്.
നാം ഒരു നിലവാരം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് നാം വിചാരിക്കുന്നു.
നോ, ഗോഡ് ഹാസ് പുട്ട് എ സ്റ്റാൻഡേർഡ് ഓഫ് അവർ സ്പിരിച്വാലിറ്റി.
എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു നിലവാരം വെച്ചിരിക്കും.
Unless your righteousness exceed the righteousness of the scribes and Pharisees, you will go by no means enter the kingdom of God.
നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.
He is not only interested in our external things, he is interested in the real internal myself.
നമ്മുടെ പുറമേയുള്ള അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനങ്ങളിൽ മാത്രമല്ല കർത്താവിന് താല്പര്യമുള്ളത്, മറിച്ച് നമ്മുടെ ആന്തരികമായ അവസ്ഥയിലും അവൻ താല്പര്യം.
God is interested in the real me, the raw that I am. There God is interested.
എന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ, എന്റെ ഉള്ളിലുള്ള ആ ഞാൻ, ആ എന്നെയാണ് ദൈവത്തിന് ആവശ്യം.
Where I have anger in my heart.
എവിടെ എനിക്ക് കോപമുണ്ടോ അവിടെ.
Where there is jealousy in my heart.
എവിടെ അസൂയയുണ്ടോ അവിടെ.
Where I have stubbornness in my heart.
എവിടെ എനിക്ക് ദുശാഠ്യമുണ്ടോ അവിടെ.
Where I have stubbornness and impatience and disobedience. Where that place God is interested.
എവിടെ എനിക്ക് അസഹിഷ്ണുതയും എവിടെ അനുസരണക്കേടുമുണ്ടോ അവിടെയാണ് ദൈവത്തിന് താല്പര്യം.
So he is interested not in the external things only.
നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ദൈവത്തിന് താല്പര്യമുള്ളത്.
The raw personality, the real personality of mine.
എന്റെ ആ പച്ചയായ മനുഷ്യനെയാണ് ദൈവത്തിന് താല്പര്യം.
That needs to be tamed.
അത് ശരിയായ നിലയിൽ മയപ്പെടുത്തി മെരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്.
That righteousness Christ is speaking.
ആ തരത്തിലുള്ള നീതിയാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്.
You know, we don't want to deal with that area of our life.
നമ്മുടെ ജീവിതത്തിന്റെ ആ മേഖലയിൽ തൊടുവാൻ നമുക്ക് താല്പര്യം.
We don't allow our wives also to touch that area and husbands also don't not to touch that area.
നമ്മുടെ ആ മേഖലയിൽ തൊടുവാനായിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ അനുവദിക്കുന്നില്ല, ഭാര്യമാർ ഭർത്താക്കന്മാരെ അനുവദിക്കുന്നില്ല.
That is the problem in family life today.
അതാണ് ഇന്ന് കുടുംബജീവിതത്തിലുള്ള പ്രശ്നം.
We don't allow the elders also to encroach that area.
ആ ഭാഗത്തേക്ക് മൂപ്പന്മാർ കടന്നു ചെല്ലാനും ആഗ്രഹിക്കുന്നു.
We don't allow the evangelists also to encroach that area.
സുവിശേഷകന്മാർ പോലും ആ ഏരിയയിൽ ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു.
But let me tell you something.
എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം.
God has a right to encroach that area which you have stopped for others.
മറ്റുള്ളവർക്കായി നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ, അതിക്രമിച്ച് കടക്കുവാനുള്ള അധികാരം ദൈവത്തിനുണ്ട്.
And when he touches,
ദൈവം നമ്മെ തൊടുമ്പോൾ,
ഇറ്റ് വിൽ ബി വെരി പെയിൻഫുൾ,
അത് വളരെ വേദനാജനകമായിരിക്കും.
ലെറ്റ് മീ ടെൽ യു ദാറ്റ്.
ഞാൻ അത് പറയട്ടെ.
വെൻ ഹി എൻക്രോച്ചസ് ദാറ്റ് ഏരിയ ആൻഡ് ടച്ചസ് യു, ഇറ്റ് വിൽ ബി വെരി പെയിൻഫുൾ.
ദൈവം ആ മേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കുമ്പോൾ അത് വളരെ വേദനാജനകമായിരിക്കും നിങ്ങളെ സംബന്ധിച്ച്.
ദ റോ മൈസെൽഫ്, ദാറ്റ് ഏരിയ വേർ ഗോഡ് ഈസ് റിയൽ ഇൻട്രസ്റ്റഡ്.
എന്റെ ആ പച്ചയായ മനുഷ്യനിൽ ആ സ്ഥാനത്ത് ദൈവത്തിന് താല്പര്യമുണ്ട്.
Can we open our hearts for that area tonight to God?
ഇന്ന് രാത്രി നമ്മുടെ ഹൃദയങ്ങളുടെ ആ ഭാഗത്തെ ദൈവത്തിനായിട്ട് തുറക്കുവാൻ കഴിയുമോ?
We know how to pretend to be spiritual in our life.
എങ്ങനെ ആത്മീയരായി നടിക്കണം എന്നുള്ളത് നമുക്കറിയാം.
And we are very expert in that. I am an expert in that. Let me tell you that.
നാമൊക്കെ അതിലൊക്കെ നല്ല വൈദഗ്ധ്യം ലഭിച്ചവരാണ്. ഞാനും അതിൽ ഒട്ടും ഒഴിഞ്ഞവനല്ല.
And when people see a very spiritual man,
ഞാൻ വളരെ ഭക്തനായ ഒരു വ്യക്തി എന്ന് മറ്റുള്ളവർ എന്നെ കാണുന്നു.
But there is an area in my life.
എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു ഭാഗത്ത്,
that needs to be tamed.
അത് ദൈവത്തിന് മെരുക്കിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്.
And God has put that as the standard of my righteousness and spirituality.
എന്റെ നീതിയുടെയും ആത്മീയതയുടെയും നിലവാരമായിട്ട് ദൈവം അവിടെയാണ് ആ അടയാളം വെച്ചിരിക്കുന്നത്.
When we see God as God,
ദൈവത്തെ ദൈവമായി നാം കാണുമ്പോൾ,
we will see sin as sin.
നാം പാപത്തെ പാപമായി കാണുവാൻ ഇടയാകും.
You know why we are not able to see sin as sin today?
ഇന്ന് പാപത്തെ പാപമായി പരിഗണിക്കുവാൻ കഴിയാത്തതെന്നറിയാമോ?
We have not got a big view of God in our life.
നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ശക്തമായ ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കില്ല എന്നുള്ളതാണ്.
Let's go today saying, Lord, teach me like how Paul prayed.
ഇന്ന് രാത്രി ദൈവമേ, പൗലോസ് എങ്ങനെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന്.
Let our children hear so much of God in our prayer tonight.
എന്റെ പ്രാർത്ഥനയിൽ ദൈവത്തെ കൂടുതലായി കേൾക്കുവാൻ എന്റെ കുഞ്ഞുങ്ങൾക്കിടയാകട്ടെ.
Let our children be saved through our prayer.
നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ.
Through our prayer, let our children come for missionary work.
മിഷണറി വേലയ്ക്കായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വേർതിരിവാൻ നമ്മുടെ പ്രാർത്ഥനകൾ മുഖാന്തരമായി തീരട്ടെ.
Prayer is the single most battery charger of a Christian.
ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ ഏക ബാറ്ററി ചാർജർ എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമാണ്.
Let's bow down our heads.
നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.
A time of introspection.
നമ്മെ തന്നെ പരിശോധിക്കുന്ന ആത്മശോധന ചെയ്ത ഒരു സമയം.
What is the standard of our spirituality today?
നമ്മുടെ ആത്മീയതയുടെ നിലവാരം ഇന്ന് രാത്രി എങ്ങനെ നിൽക്കുന്നു?
Have we made that standard by our own understanding?
നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആ ബുദ്ധിയിൽ ആശ്രയിച്ചാണോ നാം ആ നിലവാരം വെച്ചിരിക്കുന്നത്?
We might be very much regular in the meeting. God says very good son.
നാം യോഗത്തിന് വളരെ മുടങ്ങാതെ വരുന്നുണ്ട്. ദൈവം പറയുന്നത് വളരെ നല്ല കാര്യമാണ്.
That is the external thing.
അത് ബാഹ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
There is an area.
എന്നാൽ ഉള്ളിൽ വേറൊരു ഭാഗമുണ്ട്.
Where God sees directly.
നേരിട്ട് ദൈവം കാണുന്ന ഒരു സ്ഥലം.
Probably my wife also is not able to see that.
എന്റെ ഭാര്യയ്ക്ക് പോലും അത് കാണുവാൻ ഒരു പക്ഷം കഴിയുന്നില്ല.
My husband cannot see that.
എന്റെ ഭർത്താവിന് അത് കാണുവാൻ കഴിയുന്നില്ല.
The elders of the church cannot see.
സഭയിലെ മൂപ്പന്മാർക്ക് അത് കാണുവാൻ കഴിയുന്നില്ല.
God is seeing that area.
എന്നാൽ ദൈവം ആ ഭാഗത്തെ കാണുന്നു.
It is getting rotten every day for lying there for so many years with that habit.
അനേക നാളുകളായിട്ട് ആ തെറ്റായ പരിചയം അവിടെ കിടന്നിങ്ങനെ ചീഞ്ഞു നാറുകയാണ്.
I am doing sin because of that habit today.
ഇന്ന് ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എനിക്കുള്ള ആ തെറ്റായ പരിചയം മുഖാന്തരമാണ്.
Can we go to God this night?
ഇന്ന് രാത്രി ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി പോകാമോ?
And confess before God.
ദൈവത്തിന് മുമ്പാകെ ആ തെറ്റിനെ ഏറ്റു പറയാമോ?
Lord, please come into that area.
കർത്താവേ, എന്റെ ജീവിതത്തിന്റെ ആ മേഖലയിലേക്ക് കടന്നു വരണമേ എന്ന് പറയാമോ?
I can't think of being consumed in your vengeance and anger.
നിന്റെ കോപത്തിന്റെയും നിന്റെ പ്രതികാരത്തിന്റെയും തീയിൽ വെന്തു പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ഊഹിക്കുവാൻ കഴിയുന്നില്ല.
But I have tasted thy grace.
എന്നാൽ നിന്റെ കൃപയെ ഞാൻ അനുഭവിച്ചു രുചിച്ചറിഞ്ഞിട്ടുണ്ട്.
I want to come to your standard of righteousness.
നിന്റെ നീതിയുടെ ആ നിലവാരത്തിലേക്ക് എനിക്ക് ഉയരണം.
Please come in.
എന്റെ ജീവിതത്തിലേക്ക് വരിക.
ട്രാൻസ്ഫോം മീ.
എന്നെ രൂപാന്തരപ്പെടുത്തുക.
ടേക്ക് ദാറ്റ് ഔട്ട് ഫ്രം മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ നിന്ന് അതെടുത്ത് മാറ്റിക്കളുക.
ഐ ജസ്റ്റ് വോണ്ട് ടു എംബ്രേസ് യു ടുനൈറ്റ്.
ഇന്ന് രാത്രി എനിക്ക് നിന്നെ ആലിംഗനം ചെയ്യണം.
ഐ ജസ്റ്റ് വോണ്ട് ടു ലൈ ഡൗൺ ഓൺ യുവർ ബോസം ടുനൈറ്റ്.
നിന്റെ മടിയിൽ നിന്ന് എനിക്ക് വിശ്രമിക്കണം.
ഐ ആം ടയേർഡ് ഓഫ് ദോസ് ഹാബിറ്റ്സ്.
ആ തെറ്റായ പരിചയങ്ങൾ മുഖാന്തരം ഞാൻ ക്ഷീണിതനായിരിക്കും.
മേക്ക് മീ മോർ ലൈക്ക് ദീ.
നിന്നെ പോലെ കൂടുതലായിട്ട് എന്നെ ആക്കി തീർക്കണമേ.
മേ ഗോഡ് ബ്ലെസ് ദിസ് വേർഡ് ടു അസ്.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.